അത് ഇപ്രകാരം വായിക്കപ്പെടുന്നു, എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിയനായ ഏലിയാവ് അഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ മൂന്ന് വർഷങ്ങളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള സിദ്രിക് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. കെരിത് എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്, അത് യോർദാന് കിഴക്കുള്ളതാകുന്നു. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരിത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരം അപ്പവും ഇറച്ചിയും കൊടുക്കും. തോട്ടിൽ നിന്നും അവൻ കുടിച്ചു. എന്നാൽ ദേശത്ത് മഴ പെയ്യായാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക.
Behold, I have commanded a widow woman there.
നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു.
So he rose and went to.
അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരഫത്തിലേക്ക് പോയി.
And when he came to the gate of the city, behold, the widow woman was there.
അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു.
And he called to her and said, fetch me, I pray thee, a little water in a vessel.
അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടി നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണ മാത്രമല്ലാതെ എനിക്കൊരപ്പവുമില്ല എന്നവൾ പറഞ്ഞു. ഞാനിതാ രണ്ടു വിറക് പറക്കുന്നു, ഇത് കൊണ്ടു ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കയാകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക.
But make me thereof a little cake first and bring it to me. And after me,
എന്നാൽ ആദ്യം എനിക്ക് ഒരു ചെറിയ അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കുക.
For thus saith the Lord,
ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
the barrel of meal shall not waste, neither shall the cruse of all.
യഹോവ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു.
Neither did the cruse of oil fail according to the word of the Lord which was spoken.
യഹോവ ഏലിയാവ് മുഖാന്തരം അരുളിച്ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല.
For this morning's talk, just before going overseas, I have chosen a text.
വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പായി ഇന്ന് രാവിലെ സംസാരിക്കുന്നതിനായി ഞാനിതൊരു പാഠമായി തിരഞ്ഞെടുത്തു. ദൈവത്തെക്കുറിച്ച് തീർച്ചയായിരിക്കുക.
And now, Lord, bless thy word as
ഇപ്പോൾ കർത്താവേ തിരുവചനത്തെ കൊടുക്കുമ്പോൾ നീ അനുഗ്രഹിക്കണമേ.
And may the Holy Spirit capture our
ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ വിചാരങ്ങളെയും നിന്റെ പരിശുദ്ധാത്മാവ് പിടിച്ചടക്കണമേ.
And prepare us for his
അവിടുന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരാനായി ഞങ്ങൾ ചോദിച്ചിരിക്കെ നിന്റെ സന്ദർശനത്തിനായി ഞങ്ങളെ ഒരുക്കണമേ.
For we do not come to the house,
കാരണം ഞങ്ങൾ കാണിക്കാനോ അല്ലെങ്കിൽ കാണാനായോ അല്ല നിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അങ്ങയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയുവാനും അങ്ങയുടെ വഴികളെയും അവിടുത്തെ ഉദ്ദേശങ്ങളെയും അറിയുന്നതിനാകുന്നു. അതുമൂലം ദൈവത്തെക്കുറിച്ച് ഉറപ്പായിരിക്കെ ഈ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ ഒരു വാസ്തവികമായ ഉറപ്പോടെ നേരിടുവാൻ കഴിയുമായിരിക്കുമല്ലോ. കർത്താവെ അനുവദിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമീൻ. അതൊരു ഭയാനകരമായ
പ്രഭാതമായിരുന്നിരിക്കാം.
അത് വളരെ ചൂടുള്ളതും പൊടി നിറഞ്ഞതും ജനങ്ങൾ വിശന്നലഞ്ഞ് തെരുവിലായിരിക്കുകയും കൂടാതെ ഭൂമി അത്രമാത്രം ചൂടായിട്ട് അത് കത്തുവാൻ തയ്യാറുമായി കഴിഞ്ഞിരുന്നു. ഇതെല്ലാം അവരുടെ പാപത്തിന്റെയും ജീർണിച്ചു പോയ സദാചാരത്തിന്റെയും പ്രതിഫലനമായിരുന്നു. ആ സമയത്ത് ഇസ്രായേലിനെ ആഹാബ് ഭരിച്ചിരുന്നു. ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ള രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ദുഷ്ടതയേറിയവനായിരുന്നു അവൻ.
ആഹാബിനെ
പോലെ ദുഷ്ടതയേറിയ ഒരു രാജാവ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവൻ ഇതെല്ലാം പഠിച്ചിരിക്കുകയും നല്ലതുപോലെ അറിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നിട്ടും അവൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ തുടർച്ചയായിട്ട് അപ്രീതിപ്പെടുത്തുന്നതിൽ അവൻ തോറ്റിരുന്നില്ല. അവന് വലിയൊരു സൈനിക സമ്പ്രദായവും കൂടാതെ അവന്റെ വാഴ്ചക്കാലത്ത് ജനങ്ങൾ അഭിവൃദ്ധിയും പ്രാപിച്ചിരുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് ദൈവത്തെ അപ്രീതിപ്പെടുത്തിക്കൊണ്ട് അധികം ദൂരം പോകാമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൂടാതെ അവന്റെ വിവാഹ കാര്യത്തിലും തന്റെ സ്വന്തം ജനങ്ങളുടെ ഇടയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിന്
പകരം
അവൻ പോയിട്ടൊരു പാപിയും വിഗ്രഹാരാധനക്കാരിയുമായുള്ള വിവാഹം കഴിച്ചു. അവൻ ഇസബേലിനെ വിവാഹം കഴിച്ചു. അവൾ ഒരു വിശ്വാസിയായിരുന്നില്ല. ഏതൊരു വിശ്വാസിയും ഒരിക്കലും യാതൊരു പരിസ്ഥിതിയിലും ഒരവിശ്വാസിയെ വിവാഹം കഴിക്കരുത്. വിശ്വാസികളെ മാത്രമല്ല ഇപ്പോഴും വിവാഹം
കഴിച്ചിരിക്കണം.
എന്നാൽ ആഹാബ് ഈ ദുഷ്ടമായ കാര്യം പ്രവർത്തിച്ചു. ഇസബേൽ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവൾ എന്തായിരുന്നു എന്നുള്ളതിന് പകരം അവൾ കാഴ്ചയ്ക്ക് എന്തായിരുന്നു എന്നുള്ളതിന് മുമ്പിൽ അവൻ വീണിരുന്നു. വളരെയധികം ജനങ്ങൾ അതേ തെറ്റ് തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. ആ രാജ്യത്തിലെ ജനങ്ങളുടെ ഇടയിൽ അവൾ വിഗ്രഹാരാധനയെ കൊണ്ടുവന്നു. അങ്ങനെ ജനങ്ങളും പുരോഹിതന്മാരും അവരുടെ സേവകരും ഈ വലിയ ജനപ്രീതിയാർജിച്ച അഭ്യർത്ഥനയ്ക്ക് ഇരയാക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അതേ പടമാണ് ഇവിടെ കാണുന്നത്. ജനപ്രീതിയുള്ള അഭ്യർത്ഥനയ്ക്ക് മുമ്പിൽ നാം വീണു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സർക്കാർ അത് ഓക്കെ ചെയ്തിരിക്കുന്നിടത്തോളം അത് ശരിയാണെന്ന് അവരുടെ പുരോഹിതന്മാർ ചിന്തിച്ചിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നാൽ നിങ്ങളുടെ ഭരണ സമ്പ്രദായം അതിനെ ഓക്കെ ചെയ്യുന്നതല്ല, എന്നാൽ ദൈവത്താൽ അത് ഓക്കെ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഞാൻ കാര്യമാക്കുന്നത്. അവരുടെ ചില ലോകപരമായ കാര്യങ്ങളെ അവർ മുൻകൂട്ടി അനുഭവിച്ചിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് ജനങ്ങൾ ചിന്തിച്ചിരുന്നു. ഇന്നത്തെ അതേ പടമാണ് ഇതെന്ന് ഞാൻ പറഞ്ഞതിനെ ചിലപ്പോൾ വീണ്ടും ഒന്ന് അവലോകനം ചെയ്ത് നോക്കാൻ ആരെങ്കിലും എന്നോട് ചോദിക്കാൻ ഇടയുണ്ടാകാം. നാം വിഗ്രഹാരാധനക്കാരാണെന്ന് നാം ചിന്തിക്കുന്നില്ലായിരിക്കാം, എന്നാൽ നാം അതാകുന്നു. നമ്മുടെ ഭരണകൂടം അതിനെ അംഗീകരിച്ച് ഒപ്പിട്ടിരിക്കുന്നു. ഇന്ന് ജനങ്ങൾ വിഗ്രഹാരാധനക്കാരായിരിക്കുന്നു, കാരണം അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അവരിൽ ചിലർ ചലച്ചിത്ര അഭിനേതാക്കളെ വിഗ്രഹങ്ങളാക്കി ആരാധിക്കുന്നു. ചിലർ പൈസയെ വിഗ്രഹമായിട്ട് ആരാധിക്കുന്നു. ചിലർ ടെലിവിഷനിലെ അഭിനേതാക്കളെ വിഗ്രഹങ്ങളായിട്ട് ആരാധിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ഇടുന്നതെന്തും അതെന്ത് തന്നെയായിരുന്നാലും അതൊരു വിഗ്രഹമാകുന്നു. നമ്മുടെ ഏറ്റവും വലിയ പ്രതിയോഗിയായ സാത്താൻ പോലും ചിലപ്പോൾ സഭയെ ദൈവത്തിന് മുമ്പിൽ ഇടുന്നതിന് വളരെ മിടുക്കനായ ഒരുവനാണ്. നിങ്ങൾക്കൊരു വലിയ സഭയുണ്ടായിരുന്നേക്കാം, അതൊരു വലിയ കെട്ടിടമായിരുന്നേക്കാം, അല്ലെങ്കിൽ അതൊരു വലിയ സ്ഥാപിത സഭയായിരിക്കാം, വീണ്ടും അതിനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു വലിയ സമ്മേളനമായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ യാതൊന്നും ദൈവത്തിന് മുമ്പായി വരാനിടയാകരുത്. എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ദൈവത്തിന് മുമ്പിൽ ഒരു വിഗ്രഹമാകുന്നു. മറ്റു രാജാക്കന്മാരുടെ ഭരണകാലത്ത് അവർ ആത്മീയമായിരുന്നത് പോലെ അങ്ങനെ ആയിരുന്നില്ല എന്ന് ഇവർക്കറിയാമായിരുന്നു. അവർ ഈശ്വര വിശ്വാസമുള്ള ഒരു രാജ്യമായിരുന്നതിനാൽ എല്ലാ കാര്യങ്ങളും ശരിയായി കൊള്ളുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് നാമും ഇന്ന് ആ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഒരു വളരെ നല്ല സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രാനം, നിങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ അത്രമാത്രം നിലം പറ്റാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളെല്ലായ്പ്പോഴും പാപത്തിനെതിരായി അലറുകയും ദൈവം എങ്ങനെ ഈ രാജ്യത്തെ ശിക്ഷിക്കുവാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും പറയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് ന്യായീകരിക്കുന്നതിന് വേണ്ടിയായി അവനത് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ സഹോദരൻ ബ്രാനം, ഈ രാജ്യം തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന കാര്യം നിങ്ങൾ മറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇവിടേക്ക് വരികയും ദൈവം അവർക്ക് അനന്തരാവകാശമായി കൊടുക്കുകയും ചെയ്തു. കൂടാതെ നാം ഈശ്വര വിശ്വാസമുള്ള ഒരു രാജ്യമാകുന്നു. അതെല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ഞാൻ ഈ രാജ്യത്തെ എത്രമാത്രം വിലമതിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. എന്നാൽ നോക്കൂസ എന്റെ സഹോദര, ഇസ്രായേലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദേശമായിരുന്നു. ദൈവം അവർക്ക് പ്രവാചകന്മാരെയും മഹാനായ വ്യക്തികളെയും കൊടുത്തു. എന്നാൽ ദൈവത്തിന് പാപത്തെ സഹിക്കാൻ കഴിയുകയില്ല. അവർ വിതച്ച ഓരോ വിത്തും കൊയ്യുവാൻ ദൈവം ഇസ്രായേലിനെ അനുവദിച്ചു. ദൈവം ഇസ്രായേലിനെ അവർ വിതച്ചത് കൊയ്യുവാൻ ഇടയാക്കിയെങ്കിൽ നാം വിതയ്ക്കുന്നത് കൊയ്യുവാൻ അവൻ നമ്മെ ഇടയാക്കും. അവന് മുഖപക്ഷഭേദമില്ല. നാം അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സ്ഥാനത്തായിരിക്കുന്നു. കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ നാം സ്ഥിതി ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ സഭകളുടെ മഹാന്മാരായ സ്ഥാപകന്മാരെയും അവർ ദൈവത്തിനായി ചെയ്തിരിക്കുന്ന മഹത്തായ ത്യാഗങ്ങളിലും ആശ്രയിച്ചിരിക്കുന്നു. അതെല്ലാം ശരിയാണ്. കൂടാതെ അതിനെ അത്രമാത്രം വിലമതിക്കേണ്ടി വരിക്കുന്നു. എന്നാൽ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷയെടുക്കാൻ കഴിയുകയില്ല. രക്ഷ എന്നത് ദൈവവും ഓരോ വ്യക്തിയും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ്. അത് നമ്മുടെ രാജ്യവുമായിട്ടോ നമ്മുടെ സഭകളുമായിട്ടോ ഉള്ള ബന്ധമല്ല. എന്നാൽ അത് നമ്മോട് മാത്രമുള്ള വ്യക്തിപരമായ ബന്ധമാകുന്നു. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തേക്ക് അത് കടന്നു വന്നിരിക്കുന്നു. അതും നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും ആത്മീയമായ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് അത് സ്ഥാനമെടുത്തിരിക്കുന്നു. ആത്മീയപരമായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അടുത്ത് നിങ്ങൾ പോയി നോക്കൂ. അവരുടെ ഹൃദയങ്ങളിൽ എന്തോ ഒന്ന് അപര്യാപ്തമായിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും. കഴിഞ്ഞ കുറച്ചാഴ്ചകളിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ കടക്കുകയായിരുന്നു. പല ബീജമുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നതായ മനുഷ്യരിൽ അവർ ലൗകികപരമായ കാര്യങ്ങളിൽ അധിക പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ദൈവം എനിക്ക് ഏറ്റവും വലിയ ഈ കാര്യം തരുന്നു, ദൈവം അത് തരുന്നു, ഇത് തരുന്നു എന്ന് നാലുപാടും പോയി പറയുന്നു. നിങ്ങൾ ഭോഷ്ക് പറയുകയാണ്. ഭൗതികപരമായ വലിയ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ഇഷ്ടത്തിന് ആശ്രയിച്ചിരിക്കുന്നതല്ല. ദൈവം തന്റെ മഴ ധർമ്മിയുടെ മേലും അധർമ്മിയുടെ മേലും പെയ്യിക്കുന്നു. എന്നാൽ നിങ്ങളെ തന്നെ കബളിപ്പിക്കപ്പെടുത്തിയിട്ട് ആത്മീയമെന്ന് വിളിക്കപ്പെടുന്ന എന്തെങ്കിലും ഒന്നിലേക്ക് ഇടാൻ ശ്രമിക്കുന്ന ഒരു കബളിപ്പിക്കപ്പെട്ട വിശ്വാസമല്ല ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത്. ചില സമയത്ത് വിശ്വാസം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എന്നിരിക്കലും അതൊരു ആത്മീയ ഹൃദയത്തിൽ നിന്നുമായിരിക്കില്ല വരുന്നത്. ആ നാളിൽ പലരും വന്ന് കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ അത് ചെയ്തില്ലയോ ഇത് ചെയ്തില്ലയോ എന്ന് പറയും എന്ന് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നില്ലയോ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് ഞാൻ അവരോട് തീർത്തു പറയും. അധർമ്മം എന്നാൽ എന്താണ്? അതൊരു കാര്യം ചെയ്യേണ്ടതിന്റെ ശരിയായ രീതി അറിഞ്ഞിരിക്കെ അതുപോലെ തന്നെ ചെയ്യാതിരിക്കുന്നതാണ്. ഞാനൊരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് അവൻ പറയും. ആ നാളുകളിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഭൗതികപരമായ ധാരാളം കാര്യങ്ങളിലല്ല. നമുക്കതുണ്ട്. നമുക്ക് വലിയ സഭകളുടെ ആവശ്യമില്ല. നമുക്ക് വലിയ സമ്മേളനങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് റേഡിയോകളിലും ടെലിവിഷനുകളിലും കൂടുതലായിട്ട് ഇതിന്റെ ആവശ്യമില്ല. ഈ കാര്യങ്ങൾ വളരെ അധികമായിട്ട് നമുക്ക് ആവശ്യമില്ല. എന്നാൽ ഇന്ന് നമുക്ക് ആത്മീയമായിരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിരിക്കുന്നത് ഒരു വ്യക്തി സ്വയം തന്നെ തന്റെ വശം ഒരു നാണയം പോലും ഇല്ലാതിരിക്കുകയാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ സ്വയം താഴ്ത്തപ്പെടുകയാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന്റെ നന്മയെ കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആത്മാവ് സന്തുഷ്ടമാകുന്നത് വരെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനാൽ അവരുടെ ഹൃദയത്തിനുള്ളിൽ അതൊരു ഉണർവ് സ്ഥാനമെടുക്കുകയും അത് അവർ ജീവിക്കുന്നതായ അന്തരീക്ഷത്തെയും അവരുടെ മനസ്ഥിതിയെയും മാറ്റുന്നു. നിങ്ങളുടെ കാലിൽ ഒരു ജോഡി ചെരുപ്പുണ്ടായിരിക്കില്ല. നിങ്ങൾ കീറി പറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നതെന്നിരിക്കാം. എന്നാൽ എന്തോ ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ മധുരസംഗീതത്തെ പാടിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിലുള്ള പൈസയെല്ലാം ഉണ്ടായിരിക്കുന്നതിനേക്കാളും അതുണ്ടായിരിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ശാരീരികപരമായ കാര്യങ്ങളെല്ലാം ഇപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ അടയാളമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ദാവീദ് അതിനെക്കുറിച്ച് കർത്താവിനോട് ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പർച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ദൈവം അവനോട് നീ അവസാനത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്ന് ചോദിച്ചു. നാം എത്ര നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതും എത്രമാത്രം നമുക്ക് ഭക്ഷിക്കാനായിട്ടുണ്ട് എന്നുള്ളതുമല്ല കാര്യം. ദൈവത്തിന്റെ സന്നിധിയിൽ അതല്ല കണക്കാക്കപ്പെടുന്നത്. നാം വസിക്കുന്നതായി ശരീരം എത്രമാത്രം സംരക്ഷിക്കപ്പെട്ടിരുന്നാലും അത് നശിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള പ്രാണനാണ് പരിഗണിക്കപ്പെടുന്നത്. ആത്മാവിന്റെ അവസ്ഥയാണ് ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്. എന്നാൽ നാം ഈ കാര്യങ്ങളെ തീർച്ചയായും സംഭവിക്കുമെന്ന് കണക്കാക്കിയെടുക്കുന്നു. നാം അതുപോലെയുള്ള ഒരു രാജ്യമാണെന്ന് നാം വിചാരിക്കുന്നു. അതുപോലെ തന്നെ അഹാബും എല്ലാ ഇസ്രായേലും ആ ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെ തീർച്ചയായും എല്ലാം ശരിയായിക്കൊള്ളുമെന്ന് ഉറച്ചിരുന്നു. അവരുടെ പുരോഹിതന്മാരും പ്രാസംഗികരും എല്ലാം ശരിയാണെന്നും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നെന്നും അവരോട് പറയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവർക്കൊരുവനുണ്ടായിരുന്നു, അവൻ തെറ്റായ കാര്യങ്ങൾക്കെതിരായി ശബ്ദമുയർത്തിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധനായ ദൈവം അപവിത്രതമായ മതത്തിന്റെ പരിഷ്കരിക്കപ്പെട്ട പ്രവണതയുമായി സന്തുഷ്ടമാക്കപ്പെടുവാൻ കഴിയുകയില്ല എന്ന് അവൻ അറിയാമായിരുന്നു. അതുപോലെ തന്നെ സ്വർഗസ്ഥനായ ദൈവം ഇന്നും നിലകൊള്ളുന്നു. ദൈവത്തിന് മുമ്പാകെ ഒരു മുഴുവനായി ശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിന് വെളിയിലുള്ള നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും നാം ചെയ്യാൻ ശ്രമിക്കുന്നതായ വലിയ കാര്യങ്ങളിലും ദൈവം ഒരിക്കലും സന്തുഷ്ടനായിരിക്കാൻ കഴിയുകയില്ല. നാം സ്കൂളുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കാം, കൂടാതെ ദേവാലയങ്ങളും പ്രാർത്ഥനാ കൂടാരങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, നമുക്ക് സ്ഥാപിത സംഘടനകൾ ഉണ്ടായിരിക്കാം, നാം വലിയ കാര്യങ്ങളെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരിക്കാം. എന്നിരുന്നാൽ തന്നെ മനുഷ്യന്റെ പ്രാണൻ ദൈവത്തിന്റെ ആൾത്താരയിൽ പരിശുദ്ധമാക്കപ്പെട്ട് ദൈവത്തിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെടാത്തതുവരെയും ദൈവം സന്തുഷ്ടനായിരിക്കുന്നില്ല. അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കണ്ടുപിടിക്കാൻ കഴിയുകയില്ല. നമ്മളുടെ പ്രാർത്ഥനാ യോഗങ്ങൾ അത്രമാത്രം ദുർബലമാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു മിനിറ്റ് പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കയിലേക്ക് എടുത്ത് ചാടിക്കളയും. അത് തന്നെയും ഒരു ദിവസം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യവും നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നാം എല്ലാവരും ഇതിൽ കുറ്റക്കാരാകുന്നു. നമ്മുടെ ദേശം സാൻമാർഗികപരമായി നഴുകുന്നു. നമുക്ക് ബില്ലി ഗ്രഹം, ഓറൽ റോബർട്സും എല്ലായിടത്തുമുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഹൃദയത്തിൽ ആ ജീവനുള്ള ദൈവത്തെ വീണ്ടും കൊണ്ടുവരികയും ഒരു ജീവനുള്ള അനുഭവമായിട്ട് ആ ജീവനുള്ള ദൈവത്തിൽ ഒരു നശിക്കാത്ത വിശ്വാസം ഉണ്ടാകുന്നതുവരെയും ഒരു ദാഹം അവിടേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബുദ്ധി പറയുന്ന പോലെ നാം വെറുതെ തലയിട്ടടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാം നെഞ്ചും തെളിച്ചുകൊണ്ട് ഉടുപ്പിന്റെ കോളറും തിരിച്ചു വെച്ചുകൊണ്ട് ഈ തെരുവിൽ കൂടി ഒരു ബിരുദം പ്രാപിച്ച പണ്ഡിതനെന്നോ അല്ലെങ്കിൽ ഒരു വൈദികനെന്നോ വിളിക്കപ്പെടുവാൻ ആഗ്രഹിച്ചേക്കാം. ഈ ദേശത്തെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായിരുന്നിരിക്കാം. നമുക്ക് കഴിയാവുന്നിടത്തോളം ഭക്തനും ഒരു മനുഷ്യനും കുറ്റപ്പെടുത്താൻ കഴിയാത്ത ജീവിതം നാം ജീവിച്ചെന്നിരിക്കാം. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ പ്രാണൻ ദൈവത്തിന് വേണ്ടി എരിയുന്നതുവരെയും എന്തോന്ന് അവന് വേണ്ടി നമ്മുടെ ഉള്ളിൽ വാഞ്ചിക്കുകയും ചെയ്തിരിക്കണം. അത് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ ദൈവമേ എന്റെ പ്രാണൻ നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നതുപോലെ ആയിരിക്കണം. ഇപ്രകാരമുള്ള ഒരു അനുഭവത്തിൽ നാം എത്തിയിരിക്കണം. ആ കാരണത്താൽ കമ്മ്യൂണിസവും മറ്റും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അതിന്റെ സ്ഥാനമെടുത്തുകൊണ്ടിരിക്കും. നാം അവിടെ ഇവിടെയും പോയി ചേരുന്നതൊന്നും ഒരിക്കലും അതിനെ തടയുകയില്ല. അത് വരുമെന്ന് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൈവം തന്റെ സഭയെ വിളിച്ചു വരുത്തുന്നു. എപ്രകാരം ഈ സ്ത്രീ ഏലിയാവിന്റെ നിർണയത്തിലാകപ്പെട്ടിരിക്കുന്നു. കാരണം സാധാരണയായി നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ എന്താണെന്നുള്ളത് കാണിക്കുന്നു. എന്ന് നോക്കിയാൽ അവൾ ദൈവത്തിന്റെ പ്രവാചകനെ സത്കരിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവൾ ഒരു അന്യജാതി സ്ത്രീയാണ്, യഹൂദി സ്ത്രീ അല്ല എന്നുള്ള കാര്യം ഓർക്കുക. ആ ദേശം വരൾച്ചയാൽ കരിഞ്ഞുകൊണ്ടിരുന്നു. അവൾ ഈ നിർണയത്തിലായിരിക്കും, കൂടാതെ ഒരു വിശ്വാസിയുടെ മാതൃകയുമായിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ദൈവത്തിന്റെ പ്രവാചകനെ സത്കരിക്കാനുള്ള യോഗ്യത അവളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ദൈവം അവളെ തിരഞ്ഞെടുക്കുമായിരുന്നില്ല. കാരണം അവൻ തന്റെ പ്രവാചകനെ അയോഗ്യതയുള്ള ഒരുവളുടെ വീട്ടിലേക്ക് ഒരിക്കലും വിടുകയില്ലായിരുന്നു. അത് പ്രവാചകന്റെ തെരഞ്ഞെടുക്കലായിരുന്നില്ല, അത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കലായിരുന്നു. അത് അവളുടെ ക്ഷണനമായിരുന്നില്ല, എന്നാൽ ദൈവം ക്ഷണിക്കുകയായിരുന്നു. ഒരു തോട്ടിനരികെ ദൈവം അവനെ പാർപ്പിച്ചിരുന്നു, കാക്കകൾ അവനെ തീറ്റിച്ചിരുന്നു. എന്നാൽ ഇതെന്തോന്ന് സംഭവിക്കുന്നതിനു വേണ്ടി ദൈവത്തിന്റെ കൽപ്പനയായിരുന്നു. അങ്ങനെ ഏലിയാവിന്റെ അതേ സ്വഭാവമുള്ള ഒരു വിശ്വാസിയുടെ അടുക്കൽ ദൈവം തീർച്ചയായും കടന്നു ചെന്നു. അവൾ വിധവയായ ഒരു സ്ത്രീയായിരുന്നു. കൂടാതെ ഒരു വിധവയായ സ്ത്രീ എങ്ങനെയെല്ലാം ജീവിതം കടന്നുകൊണ്ടിരുന്നിരിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവളുടെ ഭർത്താവ് മരിക്കുകയും ഒരു ബാലനെ അവൾക്ക് വളർത്തേണ്ടിയും ഇരുന്നു. ആ ദേശത്ത് അവർ അവരുടെ കൃഷിയിൽ ആശ്രയിക്കപ്പെട്ടിരുന്നു. നമുക്കിന്ന് ഉള്ളതുപോലെയുള്ള പദ്ധതികളും പ്രതിരോധ സംവിധാനങ്ങളും അവർക്കുണ്ടായിരുന്നില്ല. അവർ അവരുടെ കൃഷിയിൽ ആശ്രയിച്ചിരുന്നു. എന്നാൽ ജനങ്ങളുടെ അധർമ്മത്താലും ജീർണിച്ച ആചാരമുറകളും ആ ദേശത്ത് വരൾച്ച കൊണ്ടുവരികയും ഇവിടെ ഇതാ ജനങ്ങൾ വിശക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടപ്പോൾ ഓരോ രാത്രികൾ തോറും അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിൽ സംശയമില്ല എന്ന് നാം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി ഒരു കപ്പ് പോലും മാവില്ലാത്ത അവസ്ഥയിൽ അവൾ ചെന്നെത്തിയിരിക്കണം. എല്ലാമായിട്ട് അവൾക്കുണ്ടായിരുന്നത് ഒരു പിടി മാവ് മാത്രമായിരുന്നു. മരണം അവളുടെ വീടിന്റെ വാതിൽക്കലേക്ക് എത്തിക്കൊണ്ടിരുന്നു. കാരണം ഇനി മാവ് കിട്ടാൻ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ആ ദേശം മുഴുവൻ വരൾച്ചയിലായിരുന്നു. അതുപോലെ എണ്ണയും സ്വല്പം മാത്രം ആ തുരുത്തിയിൽ ശേഷിച്ചിരുന്നു. അവളുടെയും മരണത്തിന്റെയും ഇടയ്ക്ക് അത്രയും എണ്ണയും മാവും മാത്രം കിടന്നിരുന്നു. അവളുടെ പ്രാർത്ഥനകളിൽ അവൾ വാസ്തവമായും സത്യസന്ധയായിരുന്നിരിക്കാം. അത് നിങ്ങളുടെ വീടുകൾ നടക്കാനിടയാകട്ടെ. മരണം നമ്മുടെ വീടിന്റെ വാതിൽക്കൽ കിടക്കുമ്പോൾ അത് ഇന്ന് രാവിലെ സമയം നാം ആയിരിക്കുന്നതിൽ നിന്നും നമ്മെ കുറച്ചുകൂടി ആത്മാർത്ഥതയുള്ളവരാക്കി തീർക്കും. ഒരുപക്ഷെ നാം ഇപ്രകാരം ചിന്തിച്ചിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒരു ദിവസത്തെ ആഹാരം കൂടി ശരിയായി കിട്ടുന്നതിന് വേണ്ടി രാത്രി മുഴുവൻ അവൾ പ്രാർത്ഥിച്ചിരുന്നിരിക്കാം. നാലോ അല്ലെങ്കിൽ അഞ്ചോ വയസ്സ് മാത്രം പ്രായമുള്ള അവളുടെ മകന്റെ വിളറിയ ചുണ്ടുകളിലേക്ക് അവൾ നോക്കിക്കഴിഞ്ഞിരിക്കും. അവളുടെ തന്നെ ശരീരത്തിൽ നിന്നും മാംസം കുറഞ്ഞുകൊണ്ടിരിക്കെ എല്ലുകൾ മെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരമ്മയായിരിക്കും ഒരു ഭയാനകര കാര്യമായിരുന്നിരിക്കണം അവർക്ക്. എന്നിരിക്കലും ദൈവത്തിന്റെ മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് രാത്രിയിലും പകലും അവൾ പ്രാർത്ഥനയിലായിരുന്നു. ഇപ്പോൾ നാം ഒരു പിടിമാവും അല്പം എണ്ണയുമുള്ള അവസ്ഥയിലായിരിക്കുന്നു. ഇത് വളരെ അപരിചിതമായ ഒരു കാര്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഞാൻ വീണ്ടും പ്രസംഗിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കേൾക്കാനിടയാകുന്നില്ലെങ്കിൽ ദൈവം ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അരിച്ചിറങ്ങുവാനിടയാകട്ടെ. ഇതൊരു സന്ദേശമായിരിക്കട്ടെ. ഇത് അപരിചിതമാകുന്നു, വളരെ അപരിചിതമാകുന്നു. അതായത് ചിലപ്പോൾ ദൈവം ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ദൈവം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളെ നിറവേറ്റി കഴിയുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. ചില സന്ദർഭങ്ങളെ നമുക്ക് കണ്ടുമുട്ടേണ്ടിയിരിക്കുന്നു, അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ളതായിരിക്കും. നാം നമ്മുടെ എല്ലാ പാപങ്ങളെയും ഏറ്റുപറയുകയും നാം ചെയ്ത എല്ലാ തെറ്റുകളെയും ശരിപ്പെടുത്തുകയും എങ്ങനെ അത് ചെയ്തിരിക്കണം എന്ന് നമുക്കറിയാവുന്ന എല്ലാം നാം ചെയ്തിരിക്കുന്നു. ദൈവം ഉണ്ടാക്കിയ എല്ലാ ആവശ്യങ്ങളെയും അല്ലെങ്കിൽ ദൈവത്താൽ ചോദിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും നാം കണ്ടുമുട്ടിയിരിക്കുന്നു. എന്നിരുന്നിട്ടും ദൈവം നിശബ്ദമായിരിക്കുന്നു, അവൻ നമുക്ക് ഉത്തരം തരുന്നില്ല. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ കടന്നു വന്നിട്ടുള്ളവരോടാണ് ഇന്ന് രാവിലെ സമയം ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയാണ്. ഞാൻ സ്വയമായി അത്തരം സന്ദർഭങ്ങളിൽ പല പ്രാവശ്യമായിട്ടുണ്ട്. ഞാൻ തിരികെ ചെന്നിട്ട് എന്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളതായി ഞാൻ കണ്ടുപിടിക്കും. ഞാൻ പോയിട്ട് കർത്താവായ ദൈവമേ, ഞാനത് ശരിയാക്കാം എന്ന് ഏറ്റു പറയുകയും അത് ശരിയാക്കുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും കടന്നു വന്നിട്ട് ഇപ്പോൾ കർത്താവേ, അവിടുന്ന് ദൈവമാകുന്നു, നീ എനിക്ക് ഉത്തരമരല്ലണമേ എന്ന് പറയും. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും തീർച്ചയായും ഞാൻ ചെയ്തിരിക്കുന്നു. എല്ലാ ആവശ്യങ്ങളെയും ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. അപ്പോഴും അവൻ അനങ്ങുകയില്ല. കണ്ടാൽ മൗനമായിരിക്കുന്നത് പോലെ തോന്നും. അതവൻ ദൈവമായിരിക്കുന്നെന്ന് നിങ്ങൾ ഉറപ്പായിരിക്കുമ്പോഴാണ്. നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തെ കുറിച്ച് ഉറപ്പായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഉറപ്പായിരിക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമാണ് എന്ന് ഉറപ്പായിരിക്കുക എന്നതാണ് എന്റെ വിഷയം. ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുമ്പോൾ അവൻ ദൈവമാകുന്നു എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയാകുകയും അവിടെ വെച്ച് തന്നെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. വിശ്വാസം ഉറച്ചു നിൽക്കുന്നു, കാരണം അവൻ ദൈവമാകുന്നുവെന്ന് അതറിയുന്നു. നിങ്ങളെല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുകയും അതവനാകുന്നുവെന്ന് വിശ്വസിക്കുകയും വിശ്വാസം ഉറച്ചു പിടിക്കുകയും ചെയ്യുന്നു. ഓ, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശ്വാസം ഇടരുകയില്ല, കാരണം ദൈവമുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വാസത്തിന് തീർച്ചയാണ്. നിങ്ങൾ ബ്രാണം കൂടാരത്തിലുള്ളവർക്ക് ഇതാഴത്തിലേക്ക് ഇറങ്ങിച്ചില്ലയും ഒരിക്കലും നിങ്ങളിൽ നിന്ന് കടന്നു പോകുവാനും ഇടയാകാതിരിക്കട്ടെ. നിങ്ങൾ ദൈവത്തിന്റെ ആവശ്യങ്ങളെ നിറവേറുകയും നിങ്ങളുടെ ഹൃദയങ്ങളെ അവനുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്, കാരണം അവനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുകയും ദൈവത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കഴിഞ്ഞിട്ടും അവൻ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ ഓർക്കുക, അതായത് ദൈവമുണ്ട് എന്ന് വിശ്വാസം പറയുന്നു. എങ്കിൽ അതെന്താണെന്ന് യാതൊന്നും അതിനെക്കുറിച്ച് അതറിയാതെ തന്നെ വിശ്വാസം അതിനെ പിടിയിലാക്കുന്നു. എന്നാൽ അത് ദൈവമാകുന്നുവെന്ന് അതറിയുകയും അതിനെക്കുറിച്ച് ഉറപ്പുമാകുന്നു. അതിനുശേഷം ഓർക്കുക, ദൈവമുണ്ട് എങ്കിൽ അവന്റെ വചനങ്ങൾ സത്യമായിരിക്കണം. ഈ സന്ദർഭങ്ങളെ നേരിടുവാൻ അവൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും നിങ്ങളത് ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ തന്റെ വചനത്തെ നിറവേറ്റാൻ അവൻ കടപ്പെട്ടിരിക്കുന്നു. പിമ്പിലേക്കായിട്ട് എനിക്കൊരിക്കലും സുഖം പ്രാപിച്ചിട്ടില്ല എന്ന് പറയരുത്. ഓ, നിങ്ങളുടെ പാവപ്പെട്ട ക്ഷീണിച്ച വിശ്വാസം അതിനെ വിശ്വസിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും ഏറ്റുപറയുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയും ദൈവത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തു കഴിയുമ്പോൾ വിശ്വാസം അവിടെ വെച്ച് തന്നെ അതിനെ കയ്യിലാക്കുന്നു. അതിനെ യാതൊന്നും വിളക്കുകയില്ല, ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് തീർച്ചയാകുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ
പുതുക്കും.
അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അവന്റെ ആവശ്യങ്ങളെ നിറവേറ്റിയിട്ട് കാത്തിരിക്കുക, അത് നിങ്ങളുടെ വിശ്വാസത്തെ ഒരു ആത്യന്തികമായ വെളിപ്പെടുത്തലിലേക്ക്
കൊണ്ടുവരും.
നിങ്ങൾ ദൈവത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റിയിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അതിനെ മുഴുവനായും പരിഗണിച്ചിരിക്കുന്നുവെങ്കിൽ, ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ, എങ്കിൽ നിങ്ങളുടെ വിശ്വാസം, അതായത് ദൈവമുണ്ട് എന്നുള്ളതിൽ അവിടെ വെച്ച് തന്നെ വിശ്രമിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഉറപ്പായിരിക്കുക. അവൻ നിങ്ങളെ പരീക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതികരണം എന്താണെന്ന് കാണാൻ അവൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കതറിയാമോ? നിങ്ങളെ പ്രകാരം പ്രതികരിക്കുമെന്ന് കാണാൻ അവൻ ഇഷ്ടപ്പെടുന്നു. ഓ കർത്താവെ, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, അവിടുന്ന് എന്റെ രക്ഷിതാവാകുന്നുവെന്ന് നിങ്ങൾ പറയുമ്പോൾ, അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ ഒരുവനാകുന്ന പരിശുദ്ധാത്മാവിനെ തരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കൂടാതെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ തരുന്നവൻ നീ ഒരുവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും അവൻ നിങ്ങളെ സുഖം പ്രാപിക്കാൻ ഇടയാക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം അത് അതുപോലെ സംഭവിക്കാത്തതിനാൽ നിങ്ങളൊരു ഭീരുവിനെ പോലെ എവിടേക്കോ ഓടിപ്പോയി കളഞ്ഞു. ദൈവത്തിന് അത് ഉപയോഗിക്കാൻ കഴിയുകയില്ല. നിങ്ങളെ ഉപയോഗിക്കാൻ അവിടെ ദൈവത്തിന് യാതൊരു വഴിയുമില്ല. ദൈവത്തിന് നിങ്ങൾക്ക് മറുപടി തരാൻ അവിടെ യാതൊരു വഴിയുമില്ല, കാരണം അവൻ വിശ്വാസത്താൽ മാത്രം ഉത്തരം തരുന്നു. അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് പോകുകയും ചെയ്യുന്നതിനാൽ അവന് മറുപടി തരാൻ കഴിയുകയില്ല. എന്നാൽ യഥാർത്ഥത്തിലുള്ള സത്യമായ വിശ്വാസം ദൈവമുണ്ടെന്ന് തീർച്ചയായിരിക്കെ അവിടെ തന്നെ നിൽക്കുന്നു. ദൈവമുണ്ടെന്ന് അവൻ ഉറപ്പാകുന്നു. ദൈവം നിങ്ങളോട് ഈ കാര്യങ്ങളെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയും നിങ്ങളുടെ പാപങ്ങളെയും മറ്റും ഏറ്റുപറയുകയും നിങ്ങളത് ചെയ്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവമുണ്ട് എന്ന് വിശ്വാസം പറയുകയും അത് സംഭവിക്കാൻ പോവുകയും ചെയ്യുന്നുവെന്ന്
അതിനുറപ്പുമായിരിക്കും.
നിങ്ങളുടെ ആവശ്യം അനുവദിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഓ, നിങ്ങളത് വിട്ടുപോകാൻ ഇടയാകരുത് എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് തീർച്ചയാണെങ്കിൽ ദൈവത്തിന് തന്റെ വചനത്തെക്കുറിച്ച് തീർച്ചയാണ്. അവൻ നിങ്ങളെ പരിശോധിക്കാൻ മാത്രം കാത്തിരിക്കുന്നു. അവനത് പല പ്രാവശ്യം ചെയ്തിരിക്കുന്നു. നമുക്ക് ഒന്നോ രണ്ടോ സംഭവങ്ങൾ വിവരിച്ചു നോക്കാം. നമുക്ക് എബ്രായ മക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കാം. അവർ വിഗ്രഹത്തിന്റെ മുമ്പിൽ തലകുനിച്ചിരുന്നില്ല. ദൈവത്തിന് അവരുടെ മേലെ വിശ്വാസമുണ്ടായിരുന്നു. ഈ ചൂളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് അവർ കേട്ടപ്പോൾ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ചീച്ചൂളയിൽ നിന്നും വിടുവിപ്പാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ അവനത് ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങൾ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നവൻ പറഞ്ഞു. നോക്കൂ, അവർ ദൈവത്തെക്കുറിച്ച് തീർച്ചയായും ഉറപ്പുള്ളവരായിരുന്നു. അവൻ യഹോവയാണെന്ന് അവർ അറിഞ്ഞിരുന്നു. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരമല്ലെന്നവനാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ കാര്യത്തിൽ അവനത് ചെയ്താലും ഇല്ലെങ്കിലും അത് നന്മയ്ക്കായിരിക്കും. അതുകൊണ്ട് അവർ അവരുടെ അഭിപ്രായം പറയുകയും അവരുടെ പാവങ്ങൾ ഏറ്റുപറയുകയും ചെയ്തിട്ട് മരണത്തിലേക്ക് നടന്നു. അവരേരിയുന്ന തീച്ചുളയിലേക്ക് പോകുമ്പോൾ ദൈവം അവരെ ദഹിപ്പിച്ചു കളയുവാൻ ഇടയാക്കിയാണെങ്കിലും ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരെ ഉയർത്തും എന്നവർക്ക് ഉറപ്പായിരുന്നു. അവർ ദൈവത്തെക്കുറിച്ച് ഉറപ്പുള്ളവരായിരുന്നു. കാരണം ദൈവമെല്ലാം അവരുടെ നല്ലതിനായി ചെയ്യുകയുള്ളൂ എന്നവർ അറിഞ്ഞിരുന്നു. അങ്ങനെ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഉറപ്പായി കഴിയുമ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും നമ്മുടെ നല്ലതിനായി പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് അവർ ഒരു പ്രസ്താവന നടത്തി. അവർ ഉറപ്പുള്ളവരായിരുന്നു. അവർ നേരെ എരിയുന്ന തീച്ചൂളയിലേക്ക് നടന്നു ചെന്നു. ദൈവം അവരെ അവിടെ നടക്കാൻ അനുവദിച്ചു. അവൻ അവരെ അവിടെ ഇരുന്നു കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ പ്രതികരണത്തെ കാണുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. കാഹളമൂതിയപ്പോൾ നിങ്ങൾ തലകുനിച്ചുവോ എന്ന് രാജാവ് അവരോട് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ തലകുനിച്ചില്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവിടെയാണ് നിങ്ങളുടെ വിശ്വാസം. അതിനെ മുറുകെ പിടിക്കുക. എങ്കിൽ നിങ്ങൾ ബിംബത്തിന് മുമ്പിൽ തലവണങ്ങുന്നില്ലെങ്കിൽ എന്റെ തീർപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഞങ്ങൾക്കറിയാം നിന്റെ ഉറപ്പ് എന്താണെന്നുള്ളത്. ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ നിന്നും 7 മടങ്ങ് ചൂടുപിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. ഞാൻ നിങ്ങളെ അതിൽ എറിഞ്ഞുകളയും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ബിംബത്തെ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇല്ല, ഞങ്ങൾ നമസ്കരിക്കില്ല. അവിടെയാണ് അവരുടെ വിശ്വാസം. അവർ അതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ നോക്കും. അവരുടെ വിശ്വാസത്തിന്റെ പ്രതികരണം എന്താണെന്ന് ഞാൻ നോക്കും എന്ന് ദൈവം പറഞ്ഞു. അതുകൊണ്ട് അവരുടെ കൈകളെയും കാലുകളെയും ബന്ധിച്ച് തീച്ചൂളയിൽ എറിയാൻ രാജാവ് കൽപ്പിച്ചു. അവരുടെ മുഖത്ത് തീയുമായി അവർ തീച്ചൂളയിലേക്ക് പ്രവേശിച്ചു. ദൈവം അപ്പോഴും നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവൻ ദൈവമായിരുന്നുവെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവർ അവരുടെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളെയും അവർ ശരിയാക്കിയിരുന്നു. അവൻ ദൈവമായിരുന്നുവെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവർ ആ എരിയുന്ന തീച്ചൂളയിലേക്ക് നടന്നു ചെന്നു. അങ്ങനെ അവസാന നിമിഷത്തിൽ അവൻ ആകാശത്തിൽ നിന്നും കാറ്റിന്റെ രഥത്തിൽ അവിടേക്ക് കടന്നു വന്നു. അവൻ അവരോട് സംസാരിക്കുകയും അവരെ സ്വാന്തനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ ഇളം കാറ്റുകൊണ്ട് അവൻ അവരെ വീശിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ വിശ്വാസം പ്രതികരിക്കുന്ന സ്ഥാനം വരെയും ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ പോകാൻ അനുവദിക്കുന്നു. പഴയ നിയമത്തിൽ ഇയ്യോബ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. നമ്മുടെ അപവാദിയായ സാത്താൻ ഇയ്യോബിനെ ഒരു രഹസ്യ പാപിയാണെന്ന് കുറ്റം ചുമത്തി അപവദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇയ്യോബിന് അറിയാമായിരുന്നു അവൻ പാപം ചെയ്തിട്ടില്ലെന്ന്. അവൻ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങൾക്കുമായി അവൻ ഏറ്റുപറയുകയും ഒരു ദഹനയാഗം അവൻ അവിടെ അർപ്പിച്ചു വരുന്നു. അത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. ദഹനയാഗവും ഏറ്റുപറയലുമായിരുന്നു എല്ലാമായിട്ട് ദൈവത്തിന് ആവശ്യമായിരുന്നത്. ഇയ്യോബ് അപ്രകാരം തന്നെ ചെയ്തിരുന്നു. ഞാൻ അവന്റെ ഒട്ടകത്തെ എല്ലാം എടുക്കും, അവന്റെ ആടുകളെയും എടുക്കും, കാരണം അവനൊരു ധനികനാണ് എന്ന് സാത്താൻ പറഞ്ഞു. അങ്ങനെ അവസാനം അവന്റെ ഹൃദയത്തിന്റെ ഏറ്റവും അടുത്തായിരുന്നു അവന്റെ മക്കളെയും സാത്താൻ എടുത്തു. എന്നാൽ അപ്പോഴും അയ്യോബ് അതുപോലെ തന്നെ നിന്ന്. കാരണം അവൻ ആ ദൈവത്തെ അറിഞ്ഞിരുന്നു. അവൻ ദൈവമാകുന്നുവെന്ന് അവൻ ഉറപ്പായിരുന്നു. കാരണം അവൻ ദൈവത്തോട് സംസാരിച്ചിരിക്കുകയും അവന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുകയും ചെയ്തിരുന്നു. അവൻ പരിശോധന ചെയ്തിട്ട് ഞാൻ എല്ലാ ഹോമയാഗങ്ങളും ചെയ്തിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. ഒരുപക്ഷെ എന്റെ പുത്രന്മാർ വിരുന്നുണ്ടാക്കുകയും എന്റെ പുത്രിമാർ അതിൽ പങ്കെടുക്കുമെന്നിരിക്കാം. ഒരുപക്ഷെ അവർ തങ്ങളുടെ ഹൃദയങ്ങളുടെ രഹസ്യമായി പാപം ചെയ്യാനിടയായെന്നിരിക്കാം. അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയും അവരുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടൊരു ഹോമയാഗം അർപ്പിക്കാം. ഹോ ദൈവമേ, ദൈവം കൽപ്പിച്ചിരിക്കുന്നത് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അവന് ദൈവത്തെക്കുറിച്ച് ഉറപ്പുണ്ടായിരിക്കും. അവൻ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. വിശ്വാസം എപ്പോഴും ദൈവത്തെ ആ സന്ദർഭത്തിലേക്ക് വിളിക്കുന്നു. നിങ്ങൾക്ക് ശരിയാണെന്നറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ദൈവത്തിന്റെ ആവശ്യങ്ങൾ നിറവേറുകയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ കുറ്റങ്ങളെ ഏറ്റുപറയുകയും എല്ലാ കാര്യങ്ങളെയും യഥാസ്ഥാനത്താക്കുകയും ചെയ്തിട്ട് അതിനെ ദൈവസന്നിധിയിലിടുക. ദൈവം എത്രമാത്രം മൗനമായിരിക്കുന്നു എന്നുള്ളത് എനിക്ക് കാര്യമല്ല, അവനപ്പോഴും ദൈവമാകുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ അവിടെ കിടുന്നതിനായി അവൻ കാത്തിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ ചെയ്തിരുന്നിരിക്കാം. ഇപ്പോൾ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ പ്രവൃത്തികളാൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയും പ്രാർത്ഥിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നത് കാണുവാൻ ദൈവം കാത്തിരിക്കുന്നു. അടുത്ത ഞായറാഴ്ച ഓടുകയും അടുത്ത ദിവസം തന്നെ ഓടുകയും അടുത്ത രോഗശാന്തിക്കാരൻ ഈ നഗരത്തിൽ കൂടി കടന്നു വരുന്നത് ഇവരെയും ഇതുപോലെ ഓടി നടക്കരുത്. നിങ്ങളുടെ വിശ്വാസത്തിന്മേലുള്ള നിങ്ങളുടെ പ്രതികരണത്തെ കാണുവാൻ ദൈവം കാത്തിരിക്കുന്നു. അടുത്ത ദിവസം തിരികെ വന്നിട്ട് എനിക്ക് തീരെ സുഖമില്ല എന്ന് തോന്നുന്നു, എനിക്ക് സുഖം പ്രാപിച്ചുവെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയരുത്. ആദ്യമായി പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥനയുടെ നിരയിൽ പോലും കടന്നു വരാൻ യോഗ്യതയില്ല. നിങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. നിങ്ങൾ ദൈവമാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. സഹോദരൻ ബ്രാനം, ഞാൻ നിങ്ങളുമായി യോജിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെ നിങ്ങൾ ആരാണെന്നുള്ളത് തെളിയിക്കുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവയെ തിരിച്ചറിയും. ഒരു വ്യക്തി അവൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും എന്നിട്ട് മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചൂത് കളിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് പറയും ബൈബിളിന്റെ ഒരു ഭാഗം ശരിയാണെന്നും ഒരു ഭാഗം തെറ്റാണെന്നും. ബൈബിളിന്റെ ഒരു ഭാഗത്ത് അവിശ്വസിച്ചിട്ട് സുവിശേഷം പ്രസംഗിച്ചെന്നിരിക്കാം, എന്നാൽ അവൻ ഇപ്പോഴും ഒരു പാപിയാണ്, അവൻ ഇതുവരെയും ശരിയായിട്ടില്ല. എന്നാൽ നിങ്ങൾ തുറന്ന ഹൃദയമായിട്ട് ദൈവം അതേ ദൈവം തന്നെയാണെന്ന് ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ ജീവൻ അവന്റെ കയ്യിൽ അർപ്പിച്ചിട്ട് കർത്താവേ ഞാൻ കളിമണ്ണും അവിടുന്ന് കുശവനുമാകുന്നു എന്ന് പറഞ്ഞിട്ട് നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിക്കുക. വിശ്വാസം ഒരിക്കലും ഇളകിയില്ല, അതവിടെ തന്നെ സ്ഥിരമായി നിൽക്കും. നിങ്ങളുടെ ഇടത്തും വലത്തുമുള്ള പരിതസ്ഥിതികൾ കണ്ടാൽ വീണെന്നിരിക്കാം, എന്നാൽ ആ വിശ്വാസം ഒരിക്കലും ഇളകിയില്ല. കാരണം അവൻ ദൈവമാണെന്ന് നിങ്ങൾ ഉറപ്പായിരിക്കുന്നു. അങ്ങനെ അവൻ ദൈവമാണെങ്കിൽ അവൻ തന്റെ വാഗ്ദത്തങ്ങളെ പാലിക്കുന്നു. ദൈവത്തിനൊരു വാഗ്ദത്തം തന്നിട്ട് എന്നെ തകർത്ത് കളയാൻ പറ്റുകയില്ല. അവൻ ദൈവമാണെങ്കിൽ തന്റെ വാഗ്ദത്തങ്ങളെ പാലിക്കേണ്ടിയിരിക്കുന്നു. ഓ, ഞാൻ ഇഷ്ടപ്പെടുന്നു. അവന് തന്റെ വാഗ്ദത്തോടൊപ്പം നിൽക്കേണ്ടിയിരിക്കുന്നു. അയ്യോബ് തന്റെ ബലികളെല്ലാം അർപ്പിച്ചു കഴിഞ്ഞു, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അവൻ ചെയ്യുന്നത് ശരിയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ ഇത് അവിടെ സഭയിലെ അംഗങ്ങൾ മറ്റ് സ്ഥാപിത സഭാ വിഭാഗത്തിലുള്ള പള്ളിയിലെ അംഗങ്ങൾ അവന്റെ അടുക്കൽ വരുന്നു. അയ്യോബേ, നീ ഒരു പാപിയാണെന്ന് നിനക്ക് ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. കാരണം നീ ഒരു പാപി അല്ലെങ്കിൽ ദൈവം നിന്നെ ഇതുപോലെ ശിക്ഷിക്കപ്പെടാൻ അനുവദിക്കില്ലായിരുന്നുവെന്ന് അവനോട് പറഞ്ഞു. എന്നാൽ അയ്യോബ് പറഞ്ഞു, ഞാൻ എന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കുന്നു, ഞാൻ എന്റെ ദഹനയാഗങ്ങൾ ദൈവത്തിന് മുമ്പിൽ അർപ്പിച്ചിരിക്കുന്നു, ഞാനൊരു പാപിയല്ല. അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. എത്രമാത്രം കഷ്ടപ്പെടാമോ അത്രയും കഷ്ടമേറിയ രീതിയിൽ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അയ്യോബിനെ ദൈവത്തെ നിരസിക്കുകയും തന്റെ ദഹനയാഗങ്ങളെ നിരസിക്കുകയും ചെയ്യേണ്ടതായ ഒരു സ്ഥാനത്തെത്തുന്നതുവരെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ ഏറ്റുപറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിനുമേൽ അതേസമയം തന്നെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ബലഹീനതയും ദൈവത്തോടുള്ള സംശയത്തെയും കാണിക്കുന്നു. നിങ്ങൾ ദൈവത്തോടെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ട് സംശയിച്ചും കൊണ്ട് നടന്നാൽ നിങ്ങളൊരു വിശ്വാസിയല്ല, എന്നാൽ ഒരു സംശയാലുവാണ്. അയ്യോബിനെ അറിയാമായിരുന്നു അവൻ എവിടെയാണ് നിൽക്കുന്നതെന്നും. അടിസ്ഥാനത്തിന്മേൽ അവൻ ഉറച്ചും നിന്നിരുന്നു. തന്റെ മരിക്കുന്ന നാഴികയിൽ പ്രൂവിറ്റ് പ്രകാരം പറഞ്ഞാൽ യാതൊരു അത്ഭുതവുമില്ല. ക്രിസ്തു വന്ന ഉറച്ച പാറയിൽ ഞാൻ നിൽക്കുന്നു, ബാക്കി എല്ലാ നിലങ്ങളും മുങ്ങുന്ന മണൽപ്പരപ്പാകുന്നു. ഇയ്യോബിന്റെ സാക്ഷ്യത്തിന്റെ ഉറച്ച പാറയിൽ തന്റെ പ്രിയമേറിയ ഭാര്യ പോലും അവനെ വിട്ടുകളഞ്ഞു. അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ട് ശരീരം മുഴുവൻ പരിക്കളുമായിരിക്കുമ്പോൾ അവൻ സ്വയം തന്നെ തന്നെ ചൊറിഞ്ഞുകൊണ്ട് അവൻ ജനിച്ച ദിവസത്തെ ശപിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, സൂര്യൻ പ്രകാശിക്കാതിരിക്കുകയും ചന്ദ്രൻ വെളിച്ചം തരാതിരിക്കുകയും ചെയ്യട്ടെ. അവന്റെ ഭാര്യ അവനോട്, നീ ഇത്രമാത്രം ദുരിതത്തിലായിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ചു കളഞ്ഞിട്ട് മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന്റെ ആവശ്യങ്ങൾ അവൻ നിറവേറ്റിയിരിക്കുന്നുവെന്നും അവൻ ഉറപ്പായിരുന്നു. ഓ, ഞാൻ ആത്മാവിലാകുന്നത് പോലെ അനുഭവപ്പെടുന്നു. ദൈവത്തിന്റെ ആജ്ഞകളെ അവൻ പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് അവന് നല്ലവണ്ണം അറിയാമായിരുന്നു. അതെല്ലാ കാര്യങ്ങളും ശരിയാക്കിയിരുന്നു. ദൈവം അവന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുകയായിരുന്നു. അവൻ നിങ്ങളുടെയും വിശ്വാസത്തെ പരിശോധിക്കും, അവൻ എന്റെയും പരിശോധിക്കും. എന്നാൽ നാം അവന്റെ ആജ്ഞകളെ പാലിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. നിങ്ങൾ ധീരമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവൻ കർത്താവിന്റെ നാമത്തിൽ അവൻ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും, അതെല്ലാം ശരിയാക്കി തീർക്കുന്നു. തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ ദൈവത്തിന്റെ ആജ്ഞകളെ പാലിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണപരമായി യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അതെല്ലാ കാര്യങ്ങളും ശരിയാക്കിയിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഉറപ്പായിരിക്കുക. അത് ദൈവത്തിന്റെ വചനമാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ തീർച്ചയായിരിക്കുക. ഇയ്യോബിന് അതുപോലെ തന്നെയായിരുന്നു. ദൈവത്തെ ശപിച്ചിട്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് മരിക്കുന്നില്ല? കാരണം നിങ്ങൾ അത്രമാത്രം കഷ്ടമേറിയ സ്ഥിതിയിലായിരിക്കുന്നു എന്ന് അവന്റെ ഭാര്യ അവനോട് പറഞ്ഞു. എങ്ങനെ സാത്താൻ അത് നിങ്ങളുടെ മേലെ എറിയാൻ ശ്രമിക്കുന്നു? നീ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ലല്ലോ. ആ പ്രാസികന്മാർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുള്ള അവസ്ഥയിൽ നിന്നും നീ ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ലല്ലോ. ആദ്യമായി പറഞ്ഞാൽ ആ പ്രാസികന്മാരെ ഒട്ടും ശരിയായവരല്ല. അത് പ്രാസംഗികരെ അവരെ കരിയമാക്കുന്നില്ല. ജീവനുള്ള ദൈവത്തിലുള്ള നിന്റെ വിശ്വാസത്തെയാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അത് പ്രാസംഗികൻ എന്താണെന്നുള്ളതല്ല, അത് ദൈവം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഒരു പ്രാസംഗികൻ ഒരിക്കലും ഒരു വാഗ്ദത്തം തന്നിട്ടില്ല, ദൈവമാണ് വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നത്. അത് പ്രാസംഗികനെ അല്ല ആശ്രയിച്ചിരിക്കുന്നത്, അത് ദൈവത്തെയും അത് ദൈവമാണെന്നുള്ള നിങ്ങളുടെ വിശ്വാസത്തെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ഉറപ്പായിരിക്കുക. അത് ദൈവമാണെന്നും അത് ദൈവത്തിന്റെ വചനമാണെന്നും അത് ദൈവവചനത്തിലുണ്ടെന്നും ഉറപ്പായിരിക്കുക. നീ ഒരു പൊട്ടി സ്ത്രീയെ പോലെ സംസാരിക്കുന്നു എന്ന് യഹോവ അവളോട് പറഞ്ഞു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് അവൻ പറഞ്ഞു. ദൈവമുണ്ടായിരുന്നു എന്നുള്ളത് അവൻ ഉറപ്പായിരുന്നു. അവന്റെ വായിൽ നിന്നും ഇത് പുറപ്പെട്ടു വന്നപ്പോൾ ഇടിവെട്ടാനും മിന്നലുണ്ടാകാനും തുടങ്ങി. ദൈവം ആ രംഗത്തേക്ക് കടന്നു വന്നു. അതല്ല, ഇപ്പോഴും അവനെ ആ രംഗത്തേക്ക് വിളിക്കുന്നു. വളരെ നേരം ദൈവം മിണ്ടാതെയിരുന്നു. അത് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. ഈ ഒരു കൂട്ടം നരകബന്ധിതരായ അമേരിക്കക്കാരെയും പള്ളിയിൽ പോകുന്ന കപടവേഷധാരികളെയും അവൻ നോക്കുന്നു. ഞാൻ കോപിക്കുകയല്ല, എന്നാൽ ദൈവത്തോട് ശരിയായിട്ടുള്ള ഏതൊരുവനെയും പാപം കോപവാനാക്കും. ഞാൻ രാജ്യത്തോടെ ജനങ്ങളോടെ കോപവാനല്ല, എന്നാൽ ഞാൻ സാത്താനോടാണ് കോപവാനായിരിക്കുന്നത്. അവൻ ഈ കാര്യങ്ങളെ ജനങ്ങളെ അന്ധനാക്കിയിരിക്കുന്നു. ഈ അന്ധന്മാരായ ഇടയന്മാരും പ്രാസംഗികരും ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ ദൈവശാസ്ത്രത്തെ എടുത്തുമിരിക്കട്ടെ, എന്നാൽ നിങ്ങൾക്ക് വീണ്ടും ജനിച്ചിരിക്കണം. അപ്പോൾ ദൈവം തന്റെ വചനത്തെ പൂർത്തീകരിക്കുന്നു. ദൈവം അവരെ വിളിച്ചതുപോലെ അവരെ കണ്ടാലിടയാകും. അതിലും നല്ലത് ദൈവമുണ്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിരിക്കുന്നതാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. എന്നാൽ ഈ പാവപ്പെട്ട സ്ത്രീ, അവൾക്ക് അവൻ ദൈവമായിരുന്നു എന്നറിയാമായിരുന്നു. അവളുടെ കലത്തിലെ മാവ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുകയും പരിസ്ഥിതികൾ കൂടുതൽ കൂടുതലായി മോശമായി കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദൈവം ആ രീതിയിലാകുവാൻ അനുവദിക്കുകയായിരുന്നു. അവൻ അപ്രകാരം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ വിശ്വാസത്തെ ഒരു പരീക്ഷയിലിട്ടിട്ട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് കാണാൻ അവൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ അഭിഷേകപ്പെടുകയും പ്രാർത്ഥിക്കപ്പെടുകയും ചെയ്തിരിക്കട്ടെ. അതിനുശേഷം അത് തീരെ മോശമായ അവസ്ഥയിലാക്കിയിട്ട് പറയും, സാത്താനെ നീ വന്നവനെ പരീക്ഷയിലിടുക, അവൻ എന്നെ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയാം. ദൈവം എന്ന നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓ ദൈവമേ, അവൻ എന്റെ വചനത്തെ അതിനെ എടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവനെ ഒരു പരീക്ഷയിലിടുക. നിങ്ങളെ കുറിച്ച് ദൈവത്തിന് അത് പറയുവാൻ കഴിയുമോ? യോബിനെ കുറിച്ച് അവനത് പറഞ്ഞു, നിനക്കിഷ്ടമുള്ളതെന്തും ചെയ്തുകൊള്ളുക, എന്നാൽ അവന്റെ ജീവനെ തുടരുത്, അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം. അവന് ഹോമയാഗം അർപ്പിച്ചു കഴിഞ്ഞിരുന്നു, അവൻ ദൈവത്തിന്റെ ആജ്ഞകളെ പാലിച്ചിരുന്നു. ഞാൻ അവനോട് കൽപ്പിച്ചതൊക്കെയും അവൻ ചെയ്തിരിക്കുകയും അവനത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിനക്ക് വേണമെങ്കിൽ അവനെ തീയിൽ കൂടി ഉരുട്ടാം. അവനുള്ളതെല്ലാം അവനിൽ നിന്ന് എടുത്തു കളഞ്ഞു. ദൈവം അവന് തിരിച്ചു കൊടുത്തപ്പോൾ അതെല്ലാം ഇരട്ടിയായി കൊടുത്തു. തീർച്ചയായും അവനത് ചെയ്യും. അവൻ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷയിലിടുന്നതിൽ കൂടി നാം വാസ്തവത്തിൽ അവൻ തന്നെ ദൈവമാകുന്നു എന്ന് വിശ്വസിക്കുന്നുവെന്ന് നോക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്കറിയാം ഞാൻ യോഗ്യതയില്ലാത്ത ഒരു അന്യജാതിയാണെന്ന്. ആ സ്ത്രീ പറഞ്ഞതിൽ യാതൊരു സംശയമില്ല. യേശു അവളെ കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഏലിയാവിന്റെ കാലത്ത് ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നില്ലേ? എന്നാൽ അവരിൽ ഒരുവളുടെ അടുക്കലേക്ക് അല്ലാതെ മറ്റാരുടെയും അടുക്കലേക്ക് അയച്ചില്ല. കൂടാതെ അവൾ ഒരു അന്യജാതിയായിരുന്നു. അവൻ പറഞ്ഞു, ഓ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു. ചിലപ്പോൾ അവസാനത്തെ അപ്പം അവൾ കണ്ടപ്പോൾ മരണം വാതിക്കൽ എത്തിക്കഴിഞ്ഞിരുന്നേക്കാം. ഒരു നേരത്തെ ആഹാരം മാത്രം, അത് കഴിഞ്ഞാൽ അവളും അവളുടെ പുത്രനും മരിപ്പാറായിരിക്കുന്നു. രാത്രി മുഴുവൻ അവൾ പ്രാർത്ഥനയിലായിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. ചൂട് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയും ഭൂമി വരണ്ടു കഴിഞ്ഞിരിക്കുകയും ഇരുന്നു. കൂടാതെ ജനങ്ങൾ തെരുവിൽ കൂടി കരഞ്ഞു നിലവിളിച്ചും കൊണ്ട് നടന്നിരുന്നു. അവൾ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവളുടെ കൊച്ചുമകനെ അവൾ നോക്കി. അവന്റെ പൈജാമയിലേക്ക് അവൾ നോക്കി. അത് വെളിയിലായി കഴിഞ്ഞിരുന്നു. അവന്റെ കുഞ്ഞുകാലുകൾ അതിനോട് പറ്റിയിരുന്നു. അവളുടെ സ്വന്തം കയ്യിലേക്ക് നോക്കി. അത് ചുളുങ്ങി കഴിഞ്ഞിരുന്നു. അവൾ തിരിഞ്ഞു വീണ്ടും നടക്കുവാൻ തുടങ്ങി. എന്നാൽ അവൾ പറഞ്ഞു, അവൻ ദൈവമാകുന്നുവെന്ന് എനിക്കറിയാം എന്നവൾ പറഞ്ഞു. ഞാൻ എന്റെ കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. അവന്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ നിങ്ങളുടെ ജീവനെ ചോദിക്കുന്നു. ദൈവം അവളെ കണ്ടുകഴിഞ്ഞിരുന്നു. ബാക്കിയുള്ളവരെല്ലാം വലിയ നൃത്തത്തിനും മറ്റുമായി എവിടെയൊക്കെയോ പോയിക്കൊണ്ടിരുന്നു. അവരെ തന്നെ മോടി പിടിപ്പിച്ചു. ആധുനിക രീതിയിലുള്ള ടെലിവിഷൻ പരിപാടിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തോ ഒന്നുമായിട്ട് ഈ ലോകകാര്യങ്ങളിലായിരുന്നു. എന്നാൽ ആ സ്ത്രീ മാത്രം ഒറ്റയ്ക്ക് ദൈവത്തോടു കൂടിയായിരുന്നു. രാവിലെയായി, അവളുടെ കൊച്ചുകുഞ്ഞ് എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നതിനെ രാത്രി മുഴുവൻ കരഞ്ഞു. ഒരുപിടി മാവ് മാത്രം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൾ പറഞ്ഞു. ആ മാവ് ക്രിസ്തു ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ക്രിസ്തു ഭോജനയാഗമായിരുന്നുവെന്ന് ഏത് ബൈബിൾ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും അറിയാം. ആ ഭോജനയാഗം ഒരു വിശേഷപ്പെട്ടതായ ആട്ടുകല്ലിലിട്ട് പൊടിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ ധാന്യത്തെയും അത് ഒരുപോലെ പൊടിക്കുന്നത് വരെയും അത് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. എല്ലാ വിശ്വാസികളും അത് വിശ്വസിക്കുകയും അതിന്മേൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ തണുത്ത മുറപ്രകാരമുള്ള മതം വേണമെങ്കിലാകാം, എന്നാൽ എനിക്ക് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഞാനത് വിശ്വസിക്കുന്നു. ഈ അവിശ്വാസികളുടെ ലോകത്തിൽ ഞാൻ എന്റെ നിലപാട് വയ്ക്കുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ആ ആട്ടുകല്ലിൽ എല്ലാ ധാന്യങ്ങളും ഒരുപോലെ പൊടിക്കപ്പെടുന്നു, കാരണം അവൻ എല്ലായ്പ്പോഴും ഒരുപോലെയാണ്. അവൻ അപ്പോഴായിരുന്നു അതേ ദൈവമാകുന്നു ഇപ്പോഴും ഇന്ന് രാവിലെയും. അവൻ എല്ലായ്പ്പോഴും അനന്യനായിരിക്കും. അതാകുന്നു മാവ് അർത്ഥമാക്കുന്നത്. എണ്ണ എന്നത് ആത്മാവിനെ അർത്ഥമാക്കുന്നു. യെഹെസ്കേൽ 4:4 മറ്റ് തിരുവെഴുത്തിലും കൂടി നാം അതറിയുന്നു. അതുകൊണ്ടാണ് നാം എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്യുന്നത്, അത് ആത്മാവാകുന്നു. വിശുദ്ധ യോഹന്നാൻ 4:4 അനുസരിച്ച് അത് എന്താകുന്നു? തന്നെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നവരെ പിതാവ് തിരയുന്നു. യേശു സത്യമാകുന്നു, അവൻ ഭോജനയാഗമായിരുന്നു, അതുപോലെ എണ്ണ ആത്മാവുമാകുന്നു. അങ്ങനെ ആത്മാവ് സത്യമായി ചേർന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതൊത്തൊരുമിച്ച് ചേർക്കുക, അതൊരപ്പമുണ്ടാക്കുന്നു. ഓ, നിങ്ങളുടെ വിശ്വാസം എവിടെയാകുന്നു? ദൈവത്തിന്റെ വചനം അതിന്റെ സാധാരണതയിൽ, അതായത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് അതിന്റെ സാമർത്ഥ്യത്തിൽ പ്രസംഗിച്ചു കഴിയുകയും, അതായത് വചനം മാവിന്റെ രീതിയിൽ പോകുമ്പോൾ നിങ്ങൾക്കത് എണ്ണയുമായി ചേർക്കേണ്ടിയിരിക്കുന്നു. അത് ചിലപ്പോൾ ഒരു ചെറിയ പിടി മാത്രമല്ലെങ്കിൽ ഒരു കരണ്ടി മാത്രമായിരുന്നേക്കാം, എന്നാൽ അത് എന്തായിരുന്നാലും അത് വാസ്തവമാകുന്നു. ഇപ്പോൾ അതെന്തിനു വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? അത് ക്രൂശീകരണത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു. അത് സ്വന്തം ബലിക്ക് തയ്യാറാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ആത്മാവായിട്ട് തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാവിധ വേദനകളെയും നിരാകരിക്കുവാനും എല്ലാ രോഗങ്ങളെയും നിരാകരിക്കുവാനും ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിരാകരിക്കുവാനും വചനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ നിലപാടിനുമായുള്ള സ്വയമായ ബലിയായിരിക്കുന്നു. ഡോക്ടർമാർ അതുവിധം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും, അതൊരു സ്വല്പം പോലും മാറ്റം അവിടെ ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാരണം ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു. മാവിതാ വരുന്നു, നിങ്ങളുടെ വശം എണ്ണയുണ്ടല്ലോ, നിങ്ങളത് തമ്മിൽ കൂട്ടിച്ചേർക്കുക. ഇപ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുന്നു, അത് രാവിലെ വെളിച്ചം വന്നതിന് കുറച്ചു നേരം ശേഷമാണ്. ഒരു ശബ്ദം സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, മുറ്റത്ത് പോയി രണ്ട് വിറക് പറക്കിക്കൊണ്ടുവരിക. തിരുവെഴുത്ത് ഇവിടെ രണ്ട് വിറക് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അത് കുരിശിനെ കാണിക്കുന്നു. അവളുടെ വശം മാവും എണ്ണയും ഉണ്ട്, എന്നാൽ അതിപ്പോൾ പ്രവൃത്തിയിലാക്കാൻ അവൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. എത്രയധികം മാവ് കിട്ടിയിരുന്നാലും അല്ലെങ്കിൽ എണ്ണ നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും കിട്ടിയിരുന്നാലും നിങ്ങൾക്കത് പ്രവൃത്തിയിലാക്കേണ്ടിയിരിക്കുന്നു. രണ്ട് വിറകിന്മേൽ സ്വയമായ ബലിയാകേണ്ടിയിരിക്കുന്നു. പഴയകാലത്ത് ഇതിൽ നല്ലതായ ഒരു വഴി തീ ഉണ്ടാക്കുന്നതിനായി ഒരിക്കലും കണ്ടുപിടിച്ചിരുന്നില്ല. നിങ്ങളൊരു കൊള്ളിയെടുത്ത് മറ്റൊന്നിന് കുറുകെ വെച്ചിട്ട് അതിന്റെ നടുക്ക് തീ കൊളുത്തുക, അതിന്റെ രണ്ടറ്റത്തും വേഗം തീ പിടിക്കും. ഇന്ത്യക്കാരായവർ ഇതുപോലെയാണ് അവരുടെ തീ കത്തിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം രാത്രി മുഴുവൻ ഇതുപോലെ കത്തിച്ചിട്ടുണ്ട്. ഒരു തടി കഷ്ണം എടുത്തിട്ട് ഇതുപോലെയും വേറൊന്നെടുത്തിട്ട് അതിന് കുറുകയും വെച്ചിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് പതിയെ അതിലേക്ക് തള്ളിക്കൊണ്ടിരിക്കും. ആ വിറകുകൊള്ളി ഒരു കുരിശായിരുന്നു, രണ്ട് വിറകുകൊള്ളികൾ എന്ന് തിരുവെടുത്തിവിടെ പറയുന്നു. ആ ശബ്ദം പറഞ്ഞ് മുറ്റത്തുകൂടെ പോയിട്ട് രണ്ട് വിറക് കഷ്ണം പറക്കിക്കൊണ്ടുവരിക. അതേസമയം തന്നെ ആ മലയുടെ മുകളിൽ ഒരു ശബ്ദം പ്രവാചകന്റെ മേൽ ഇടിമുഴങ്ങിയിട്ട് പറഞ്ഞു, ഈ നഗരത്തിലേക്ക് പോകുക, ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഓ ദൈവമേ, രണ്ടുപേരും അനുസരിച്ചിരിക്കുന്നു, എന്തെങ്കിലും ഒന്ന് നടക്കേണ്ടിയിരിക്കുന്നു. രണ്ടുപേരും ആ ശബ്ദത്തെ അനുസരിക്കുന്നു. ഒരു പ്രാസംഗികൻ വചനം പ്രസംഗിക്കുകയും അത് സ്വീകരിക്കുന്ന മനുഷ്യൻ അത് വിശ്വസിച്ചിട്ട് അത് പ്രവൃത്തിയിലാക്കുന്നുവെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവിടെ സംഭവിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരു പാപിയാണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ രോഗിയാണെങ്കിൽ സുഖപ്പെടേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ദൈവത്തെ കുറിച്ചുള്ള ഉറപ്പുള്ളവരാണെങ്കിൽ ദൈവം അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ ദൈവമാണെന്ന് തീർച്ചയായിരിക്കുന്നത് പോലെ ദൈവത്തിന് തന്റെ വചനത്തെ പാലിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അതിനുശേഷം അവനെ പ്രകാരം കൽപ്പിച്ചിരുന്നു, നീ നഗരത്തിലേക്ക് പോകുക, ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. പ്രവാചകന്റെ മുമ്പിൽ ഒരു ദർശനം കാണിക്കപ്പെട്ടു. അവനിത് അവിടേക്ക് നടന്നു വരുന്നു. അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയില്ല. അത് യാതൊരു വ്യത്യാസങ്ങളും അവൻ ഉണ്ടാക്കുന്നില്ല. അവൻ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വിറകുകഷ്ണം എവിടെയാണ് കിടക്കുന്നതെന്ന് അവൾക്കറിയില്ല. എന്നാൽ രണ്ട് വിറകുകൊള്ളികൾ മുറ്റത്ത് എവിടെയോ കിടക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റു, അവൾ നേരെ മുറ്റത്തേക്ക് പോയി. അവൾ ചുറ്റുപാട് നോക്കി. ഓ, എന്തൊരു ചൂടാകുന്നു. നഗരത്തിൽ നിന്നുള്ള നിലവിളിയും രാത്രിയിൽ കൊള്ളയടിക്കാൻ പതുങ്ങി നടക്കുന്നവർ മദ്യപിച്ചും കൊണ്ട് വെപ്രാളപ്പെട്ടത് കടന്നുപോയിക്കൊണ്ടിരുന്നു. അവൾ തെരുവിലേക്ക് നോക്കി യാതൊന്നും കണ്ടില്ല. അവൾക്കൊരു വിറകഷ്ണം കിട്ടി. സ്വന്തം ബലിയായ കുരിശിന്റെ ഒരു കഷ്ണം അവൾക്ക് കിട്ടി. അങ്ങനെ അവൾക്ക് മറ്റേ വിറകഷ്ണം കിട്ടി. അങ്ങനെ അവൾ രണ്ടാമത്തെ വിറകഷ്ണം പറക്കിയെടുക്കുമ്പോൾ ഓ എത്രമാത്രം മൂകതയായിരുന്നിരിക്കണം. മരണം വാതിൽക്കൽ കിടക്കുന്നു. അവൾക്കും അവളുടെ മകനെ തിന്നാൻ മാത്രം ഒരു കഷ്ണം അപ്പം മാത്രം. അതിനുശേഷം മരിപ്പാലിരിക്കുന്നു. എല്ലാമായിട്ട് അതായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ നാം മൂകതയുടെ ഇടയിലായിരിക്കുമ്പോൾ നാം ആ ശബ്ദം കേട്ടെന്നിരിക്കാം. അവൾ രണ്ടാമത്തെ വിറകഷ്ണവും പറക്കി തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഒരു ശബ്ദം ആ വാതിൽക്കലെ കടന്നു വന്നിട്ട് എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. മാവും എണ്ണയും കൂട്ടിച്ചേർത്ത് തയ്യാറാക്കിയിട്ട് അവളുടെ കൈവശമുണ്ടായിരുന്ന രണ്ട് വിറകഷ്ണത്തിലേക്ക് അവൾ തിരിഞ്ഞു നോക്കി. അവൾ അത് ശരിയാക്കിയിട്ട് തമ്മിൽ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ വചനവും ആത്മാവും തമ്മിൽ കൂട്ടിച്ചേർക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്തിനും വിരുദ്ധമായിട്ടുള്ളതിനെ നിരാകരിക്കുന്ന സ്വന്തം ബലിയുടെ കുരിശിന്മേൽ അതിനെ വെക്കുക. അത് ശരിയാകുന്നു. ഞാൻ അതിനെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വിറകഷ്ണം എടുക്കാൻ പോവുകയാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എനിക്ക് കൊണ്ടുവരണമെന്ന് ആ ശബ്ദം പറഞ്ഞു. അവൾ നോക്കിയപ്പോൾ വാതിലിനെതിരെയായി ചാരിക്കൊണ്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നത് അവൾ കണ്ടു. മെലിഞ്ഞ കവളുകളോടും താടിയും കഷ്ണി മുടിയുമുള്ളവനായി ഒരു പഴയ കഷ്ണം ആടിന്റെ തോൽ തന്റെ മേൽ ചുറ്റിക്കൊണ്ട് വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ട് ആ മനുഷ്യൻ നിൽക്കുന്നത് അവൾ കണ്ടു. അദ്ദേഹത്തെ കണ്ടാൽ ദേ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രായം ചെന്ന മനുഷ്യനെ പോലെയായിരുന്നു. ഞാൻ എന്റെ പക്കലുള്ള വെള്ളം നിങ്ങളുമായി പങ്കിടാമെന്ന് അവൾ പറഞ്ഞു. ജീവന്റെ ജലം നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനോ ആരോടെങ്കിലും പറയാനോ ആഗ്രഹിക്കുന്നെങ്കിൽ എവിടെയെങ്കിലും പോവുക. ഒരു നിമിഷം സാറേ. അവളുടെ പക്കലുള്ള വിറകഷ്ണങ്ങളുമായി അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ആ ശബ്ദം വീണ്ടും വിടിമുഴങ്ങി. വെള്ളം മാത്രം പങ്കിടുകയല്ല, എന്നാൽ ഒരു കഷ്ണം അപ്പവും കൂടി നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് പറഞ്ഞു. ജീവന്റെ അപ്പവും ജീവന്റെ ജലവും. അത് ജീവന്റേതായിരുന്നുവോ അത് നശിച്ചു കഴിയുമ്പോൾ തന്നെ അവൾ മരിച്ചിരിക്കും. നിന്റെ വെള്ളവും നിന്റെ അപ്പവും എന്റെ അടുക്കൽ കൊണ്ടുവരൂ. നമുക്ക് എന്താണ് ഇവിടെ കാണാൻ കഴിയുന്നത്? എന്ത് പാഠമാണ് നമുക്കിവിടെ കിട്ടുന്നത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് കുടിപ്പാൻ വെള്ളവും ഒരു കഷ്ണം ആപ്പവും കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മുഖത്തിലേക്ക് തിരിഞ്ഞു. എന്തോ നിപ്രകാരം അവൾ പറയുന്നത് പോലെ എനിക്ക് കേൾക്കാൻ കഴിയുന്നു. ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനായ ഒരുവനാകുന്നു നിങ്ങൾ. എന്നോട് സംസാരിക്കുന്നതായി ഞാൻ കേട്ട മനുഷ്യൻ എന്താണോ പറയുന്നത് അത് സുനിശ്ചിതമായിരിക്കുന്നത് പോലെ തോന്നുന്നു. എന്നാൽ എന്റെ വശം ഒരുപിടി മാവും അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. ഞാനത് ഒരുക്കിയിട്ട് ഈ രണ്ട് വിറകഷ്ണത്തിന്മേൽ വെച്ച് പാകപ്പെടുത്താൻ പോവുകയാണ്. ഞാനും എന്റെ മകനും ഇത് തിന്നിട്ട് മരിപ്പാനിരിക്കുന്നു. ഇതാണ് എനിക്കെല്ലാമായിട്ടുള്ളത്. അതിനുശേഷം നാം എന്താണ് കേൾക്കുന്നത്? എന്നാൽ ആദ്യം എനിക്ക് ഒരു ചെറിയ അടയുണ്ടാക്കി കൊണ്ടുവരിക. ദൈവം ആദ്യമാകുന്നു. എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതോ എന്തായിരുന്നാൽ തന്നെയും എന്തെങ്കിലും പ്രമാണമായിരുന്നാൽ തന്നെയും അതൊരു കാര്യമല്ല. കണ്ടാൽ എത്ര മൂകത ഉളവാക്കുന്നതായാലും എന്ത് തന്നെയായിരുന്നാലും ആദ്യം ദൈവത്തെയും അവന്റെ വചനത്തെയും എടുക്കുക. എനിക്ക് സുഖപ്പെടാൻ പറ്റുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ ആദ്യം അവന്റെ വചനം എടുക്കുക. ഞാൻ വളരെയധികം പാപിയാകുന്നു, ഞാനൊരു വ്യഭിചാരിണിയാകുന്നു, ഞാനൊരു ചൂട് കളിക്കുന്നവനാകുന്നു, ഞാനൊരു മദ്യപാനിയാകുന്നു. ആദ്യം ദൈവത്തിന്റെ വചനം എടുക്കുക. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. ആദ്യം ദൈവത്തെ എടുക്കുക. ആദ്യം എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കിക്കൊണ്ടുവരിക. നിനക്കുള്ളതെല്ലാം എനിക്ക് കൊണ്ടുവന്ന് തരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ അവന്റെ കയ്യിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവനും ഞാനായിരിക്കുന്നതെല്ലാം. ഞാൻ 50 വയസ്സ് പ്രായമായിരിക്കുന്നു ഇപ്പോൾ. വില്യം ബ്രാനം, നീ അത് എന്റെ മുമ്പിൽ ഇടുവാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ജീവൻ എന്റെ മുമ്പിൽ ഇടാൻ ഇഷ്ടപ്പെടുന്നുവോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമോ? രോഗികളെ, ജനങ്ങളെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമോ? ആദ്യം എന്നെ ഇടുക. ആദ്യം ഒരു കഷ്ണം അപ്പവും കുറച്ച് വെള്ളവും എനിക്ക് കൊണ്ടുവന്ന് തരിക. അവൾ അദ്ദേഹത്തെ നോക്കി. ആ മനുഷ്യൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയാമെന്ന് എന്തോ എന്ന് അവളോട് പറഞ്ഞിരുന്നു. ദൈവം തന്റെ സ്വന്തത്തെ അറിയുന്നു. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. അത് തിരുവെഴുത്താണോ അല്ലയോ, ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് അവർക്കറിയാം. അവൾ അനുസരണയോടെ തിരിഞ്ഞു. അതുതന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നത്. പ്രവാചകൻ അവളോട് ചെയ്യാൻ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരും കേൾക്കുവാനായി ആഗ്രഹിച്ചുകൊണ്ട് നോക്കുന്നതായ ഇടിമുഴക്കം അവിടേക്ക് വന്നത്. കാരണം പ്രവാചകന്റെ ശബ്ദത്തിൽ നിന്നും ഒരു ഇടിമുഴക്കം ഉണ്ടായത് എല്ലാ പാപികളും എല്ലാ രോഗികളായ വ്യക്തികളും കേൾക്കാനായി ആഗ്രഹിക്കുന്നു. യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു. അത് കേൾക്കുവാൻ നാം എത്ര മാത്രം ആശിക്കുന്നു. ജനങ്ങളെ പ്രകാരം ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന വഴിയിൽ കാത്തിരുന്നിട്ട് പറയും, എന്റെ വീട്ടിലേക്കൊന്ന് വരൂ, എന്റെ മകൾ ഈ നിലയിലായിരിക്കുന്നു, എന്റെ കുഞ്ഞ് എന്റെ അങ്ങനെയാകുന്നു ഇങ്ങനെയാകുന്നു. വെറും ഒരു വാക്ക് മാത്രം പറയൂ. അത് നിങ്ങളുടെ വായിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും? അത് നിങ്ങൾ സ്വയമായി പറയുന്നതായിരിക്കുമെങ്കിൽ. എന്നാൽ അവർ ആ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നുള്ളത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവിടെ ഇതാ വേലിക്കപ്പുറത്ത് നിന്നും അത് വരുന്നു, കാരണം അവൾ അതനുസരിച്ചിരിക്കുന്നു. കൂടാതെ മൂകത മാറുവാനും തുടങ്ങി. യഹോവ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓ, എന്തൊരാശ്വാസനമായിരുന്നു! അവൾ അപ്പം ഉണ്ടാക്കി പ്രവാചകന് കൊടുത്തു. അവൾ തിരികെ വന്ന് അവൾക്ക് വേണ്ടിയും അവളുടെ മകന് വേണ്ടിയും ഉണ്ടാക്കി. അവർ ഭൂമിയിൽ ധാരാളമായി തിന്നുകയും കുടിക്കുകയും ചെയ്തു. എവിടെ നിന്നാണത് വന്നത്? എങ്ങനെയാണത് അവിടെ ഉണ്ടായത്? എവിടെ നിന്നാണ് മാവ് വന്നതെന്ന് ശാസ്ത്രീയപരമായി തെളിയിച്ചിട്ട് എന്നോട് പറയൂ. എവിടെ നിന്നാണ് എണ്ണ വന്നത്? അതാ ഭരണിയിൽ എങ്ങനെ ആക്കപ്പെട്ടു? എല്ലാ ദിവസവും രാവിലെ അവൾ മാവെടുക്കുമ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരുന്നു, കുപ്പിയും കാലിയായിക്കൊണ്ടിരുന്നു, അതുണങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അവൾ കുറച്ചുകൂടി എടുക്കാനായി പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണത് വന്നത്? ദൈവത്തെ അവന്റെ വചന പ്രകാരം എടുക്കുക, ദൈവത്തെ കുറിച്ച് ഉറപ്പായിരിക്കുക. അവൻ സൃഷ്ടികർത്താവാകുന്നു. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം, നിങ്ങളുടെ കൂട്ടായ്മ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. ദൈവത്തെ അവന്റെ വചന പ്രകാരം എടുക്കുക, അവൻ ദൈവമാകുന്നുവെന്ന് ഉറപ്പായിരിക്കുക. നിങ്ങൾ അവന്റെ വചനത്തെ എടുക്കുകയും അവൻ ദൈവമാണെന്ന് ഉറപ്പായിരിക്കുകയുമാണെങ്കിൽ ഇപ്പോൾ ഇരുണ്ട് കാണുന്ന സമയങ്ങളിൽ അത്രയും ഇരുണ്ടതായി കാണാൻ പറ്റുകയില്ല. ഒരു വട്ടം ജർമ്മനിയിൽ ഞാനൊരു പടം കണ്ടിരുന്നു. അതെപ്പോഴും എന്റെ ചിന്താഗതിയിൽ പതിഞ്ഞിരുന്നു. ഒരു ജർമ്മനിക്കാരനായ ചിത്രകാരനാണ് അത് വരച്ചത്. ആ ചിത്രത്തിന്റെ പേര് ക്ലൗഡ് ലാൻഡ് അല്ലെങ്കിൽ മേഘദേശം എന്ന് വിളിച്ചിരുന്നു. നിങ്ങൾ കുറച്ച് അകലെ നിന്നുകൊണ്ട് ആ ചിത്രത്തെ നോക്കിയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ഭയാനകരമായ ഇരുട്ടായിരിക്കും. അതിനെ കുറച്ച് ദൂരത്തു നിന്നും കൂടി നോക്കുകയാണെങ്കിൽ മേഘങ്ങൾ തമ്മിൽ തമ്മിൽ ഇണചേരുന്നത് പോലെ കാണാം. എന്നാൽ നിങ്ങൾ അതിനോട് വളരെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. അത് ദൂതന്മാരുടെ ചിറകുകൾ തമ്മിൽ ഒത്തിയേർന്നടിച്ചുകൊണ്ട് കർത്താവിനെ ഹല്ലേലൂയ പാടുന്നതാണ്. അതുകൊണ്ട് ഇരുട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്രകാരമാണ്: നിങ്ങൾ ദൂരത്തു നിന്ന് നോക്കുകയാണെങ്കിൽ അത് മങ്ങിയതായും ഇരുട്ടായും കാണാം. എന്നാൽ ദൈവത്തെ അവന്റെ വചനപ്രകാരം എടുക്കുക, അതിനുശേഷം അവൻ ദൈവമാണെന്ന് ഉറപ്പായിരിക്കുക. അതിനുശേഷം അതിനോട് അടുത്തുകൊണ്ടിരിക്കുക. അത് മാലാഖമാരുടെ ചിറകുകളാണ് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവളൊട്ടൊക്കെ അബ്രഹാമിനെ പോലെയാകുന്നു. അവൾക്കുള്ളതെല്ലാം ബലിപീഠത്തിന് മുമ്പിൽ ഇട്ടിട്ട് ബലി കഴിക്കുവാനായി അവൾ വിളിക്കപ്പെട്ടു. ഇന്ന് രാവിലെ സമയം ചിലപ്പോൾ നിങ്ങൾ ഇപ്രകാരം വിളിക്കപ്പെട്ടെന്നിരിക്കാം. നിങ്ങളുടെ വഴികളെ അവന്റെ മുമ്പിൽ സമർപ്പിക്കുക. നിങ്ങളുടെ അവിശ്വാസത്തെ, നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും അവന് വേണ്ടി സമർപ്പിക്കുക. അതിനുശേഷം എണ്ണയും വചനവും എടുത്ത് തമ്മിൽ കൂട്ടിച്ചേർത്തിയിട്ട് സ്വന്തം ബലിയുടെ ആൾത്താരയിൽ ഇടുക. ഞാൻ ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ അത് ദൈവത്തെ ആ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം. നിങ്ങൾക്കൊരാവശ്യം എന്നുണ്ടോ? നിങ്ങൾക്ക് ശാരീരികപരമായിട്ട് ലഭിക്കാൻ പറ്റാത്തതിലും വലിയതായ ഒരാവശ്യമുണ്ടോ? നിങ്ങൾക്ക് വാടക കൊടുക്കാൻ കഴിയാത്തടത്തോളം പൈസ അത്രയും കുറവാണോ? നിങ്ങളുടെ കുട്ടികൾക്ക് പുതിയ ഷൂസ് വാങ്ങിക്കാനായിട്ട് നിങ്ങളുടെ കൈവശം പൈസ ഇല്ലയോ? നിങ്ങളുടെ വീട്ടിലെ കുപ്പിയിൽ എണ്ണയില്ലാതെയും കലത്തിൽ യാതൊന്നുമില്ലാതെയുമായിരിക്കുന്നുവോ? നിങ്ങളുടെ തീറ്റയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണം ശേഖരിക്കാൻ കഴിയാതെയും എന്തോ കുഴപ്പമുണ്ടായിരിക്കുകയും പറ്റിയിരിക്കുന്നുവോ? ഓർക്കുക, അവനൊരു വാഗ്ദത്തം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് സുഖമില്ലാതിരിക്കുകയും ഡോക്ടർ ഒരു ഓപ്പറേഷന് വേണ്ടി ആവശ്യമുണ്ടായിരിക്കുന്നു എന്ന് പറയുകയും അത് ചെയ്യുന്നതിനായി നിങ്ങളുടെ വശം പണമില്ലാതെയുമായിരിക്കുന്നുവോ? നിങ്ങൾക്കൊരാവശ്യമുണ്ടോ? നിങ്ങളൊരു പാപിയാണോ? നിങ്ങളുടെ ആവശ്യം അത്രയും വലുതായിട്ട് ഇന്ന് ദൈവം നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് അറിഞ്ഞിരിക്കുന്നുവോ? നിങ്ങളൊരു പിന്മാറ്റക്കാരനായിട്ട് ദൈവത്തിൽ നിന്നും ഓടി അകന്നുകൊണ്ടിരിക്കുന്നവനാകുന്നുവോ? നിങ്ങൾ ഏതോ ഒരു സഭാ സമുദായത്തിലെ അംഗമാണെന്ന് അറിയുകയും എന്നാൽ നിങ്ങൾ ശരിയല്ലെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുന്നുവോ? നിങ്ങളുടെ തന്നെ വിവേകം തിരുവചനത്തിനനുസരിച്ച് നിങ്ങൾ ശരിയല്ലെന്ന് പറയുകയും നിങ്ങൾക്കൊരാവശ്യവും ഉണ്ടായിരിക്കുന്നുവോ? ഈ വചനങ്ങളെ മുള്ളിന്മേൽ വീഴാനോ പാറയിൽ വീഴാനോ അല്ലെങ്കിൽ കല്ലുപോലുള്ള ഹൃദയങ്ങളിൽ വീഴാനോ ഇടയാക്കരുതേ. ഈ വാക്കുകൾ നല്ലതും ഫലപുഷ്ടിയുമുള്ളതുമായ മണ്ണിൽ വീഴാനിടയാകട്ടെ. നിങ്ങൾ രോഗിയായിരിക്കുകയും നിങ്ങൾ സുഖപ്പെടുകയില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവകാലമെല്ലാം നിങ്ങൾ അവന് സേവ ചെയ്യുമെന്ന് ദൈവത്തോട് വാഗ്ദത്തം ചെയ്യുകയും അവൻ ദൈവമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിരിക്കുന്നുവെങ്കിൽ വന്ന് ആവശ്യങ്ങളെ പൂർത്തീകരിക്കുക. നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ കൈ നിങ്ങളാൽ കഴിയുന്നിടത്തോളം ഉയർത്തിയിട്ട് അതായത് നിങ്ങൾക്കൊരാവശ്യമുണ്ടെന്ന് അറിയിക്കുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഇന്ന് രാവിലെ സമയം ഞാൻ ഈ പ്രസംഗ പീഠത്തിൽ നിൽക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ അങ്ങയുടെ അറിവിലില്ലാതെ ഇവിടെ ഒരു കൈ പോലും ഉയർന്നിട്ടില്ലെന്ന് ഞാൻ അറിയുന്നു. കാരണം അവിടുന്ന് ദൈവമാകുന്നു. കാശിന് രണ്ട് കുരികിൽ വിൽക്കുന്നില്ലയോ എന്ന് നീ പറഞ്ഞു. ഏറിയ കുരികളെക്കാളും നിങ്ങൾ എത്രമാത്രം വിശേഷതയുള്ളവരാണല്ലോ. അതിലും എത്രമാത്രം അധികമാണ് മർത്യരായ മനുഷ്യരുടെ കൈകൾ ഉയർന്നിരിക്കുന്നത് നീ കാണുന്നത്. കാരണം അതിനുവേണ്ടിയാണല്ലോ നിന്റെ പുത്രനായ യേശു മരിച്ചത്. ഒരു കുരികിൽ നിലത്ത് വീഴുന്നത് നീ കാണുകയാണെങ്കിൽ അതിലും എത്രയോ അധികമാണ് ഇന്ന് രാവിലെ അവിടുന്ന് ഇവരുടെ കൈകളെ കാണുന്നത്. ഇന്ന് രാവിലെ സമയം ഒരു ഡസൻ കുരികിൽ പോലും ഒരു പൈസയ്ക്ക് വിൽക്കപ്പെടുകയില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം ആർക്കും തന്നെ അതിന് ആവശ്യമില്ല. അവയെ വഹിക്കുന്നതിനുള്ള പ്രയാസമുണ്ടാകാം. എന്നാൽ അവയിൽ ഓരോന്നിനെ നീ അറിയുന്നു. അവയുടെ ശരീരത്തിലുള്ള ഓരോ തൂവലുകളും അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ തലയിലെ ഓരോ രോമവും നീ അവിടുന്ന് അറിഞ്ഞിരിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരലണമേ. ഇന്ന് രാവിലെ സമയം നീ ദൈവമാണെന്നും ഇത് അങ്ങയുടെ ആത്മാവാണെന്നും അവർക്ക് ഉറപ്പായിരിക്കട്ടെ. ആധുനിക രീതിയിലുള്ള മതത്തിന്റെ ബാധകവും നിശ്ചേതനത്വവും ഇവരിൽ നിന്നും ഇറങ്ങിപ്പോകട്ടെ. ഓ, ഞാൻ ഇന്ന സഭാസമുദായത്തിൽ അംഗമാകുന്നു എന്നുള്ള പറച്ചിലും മാറട്ടെ. ദൈവമേ, അതവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുവാൻ ഇപ്പോൾ നീ ഇടയാക്കണമേ. ഈ ഒരു നിമിഷത്തിനുള്ളിൽ നിത്യജീവന്റെ അല്പദർശനം അവർക്ക് കിട്ടുവാനിടയാക്കണമേ. അതിനുശേഷം ദൈവം എന്താകുന്നു എന്നതിനെ അറിയാനായി അവരതിനെ തിരയുകയും അതിനെ വിശക്കുകയും ചെയ്യുമല്ലോ. കൂടാതെ അവർ ദൈവമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയാകുകയും ചെയ്യണം. അവൻ തന്റെ വചനത്തെ പാലിക്കുന്നു. പാപികളായുള്ളവർ അവർ എളുപ്പം മാനം തിരിയുവാനും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിനായി തയ്യാറാക്കപ്പെടുക്കാനും ചെയ്യാനിടയാക്കണമേ. നീ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവല്ലോ. നീ അത് പറഞ്ഞിരിക്കുന്നുവല്ലോ കർത്താവേ. നീ നിന്റെ വാഗ്ദത്തങ്ങളെ പാലിക്കുന്നു. പിന്മാറ്റക്കാരായ ഇവിടെയുള്ള ഇവർക്ക് നീ ദൈവമാകുന്നുവെന്ന് തീർച്ചയായിരിക്കുന്നു. അവർ അലഞ്ഞു നടന്നിരുന്നു. ഇന്നവർ നിന്റെ അടുക്കൽ വരുവാനിടയാക്കണമേ. കാരണം നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെയായി തീരുമെന്ന് നീ പറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും രോഗികളായിട്ടുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് ദൈവമാകുന്നുവെന്ന് അവർ തിരിച്ചറിയാനിടയാക്കണമേ. നീ നിന്റെ വചനത്തെ പാലിക്കുന്നു. നിന്റെ വചനത്തെ നിനക്ക് പാലിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവർ അവരെ തന്നെ അവരുടെ എണ്ണയുമായി, അതായത് അവരുടെ ഉള്ളിലുള്ള ആത്മാവ് അവർ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ, അതുപോലെ ജീവന്റെ അപ്പമായി ഇവിടുന്ന് പുറപ്പെട്ട വചനവുമായി കിടക്കുമ്പോൾ, ക്രിസ്തു അവരെ പഴയ നിയമത്തിൽ കൂടിയും പുതിയ നിയമത്തിൽ കൂടിയും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അന്യൻ തന്നെയെന്ന് ഉറപ്പിക്കുവാനിടയാക്കണമേ. ആ വചനത്തെ എണ്ണയുമായി, അതായത് അവർക്ക് കിട്ടിയിട്ടുള്ള ആത്മാവുമായി കൂട്ടിച്ചേർക്കാനിടയാക്കിയിട്ട് അവരുടെ സ്വന്തം കാലിൽ തന്നെ അൾത്താരയിൽ നിൽക്കുവാനിടയാക്കണമേ. എന്നിട്ട് കർത്താവേ, എനിക്കെല്ലാമായിട്ടുള്ളത് ഇതാകുന്നു, അത് ഞാൻ കൊണ്ടുവരുന്നുവെന്ന് പറയാനിടയാക്കണമേ. ഓ, എങ്ങനെ നീ അതിനെ ഇരട്ടിപ്പിച്ചിട്ട് അത് ചരിത്രത്തിലെ ദൈവമാകുന്നുവെന്ന് ആ രംഗത്ത് കടന്നുവെന്ന് വിളിക്കുവാനിടയാക്കും. അത് യഹോവയെ പ്രകാരം എനിക്കൊരു കുട്ടിയുണ്ട്, അവൻ എന്നെ അനുസരിക്കും എന്നൊരു പൊങ്ങിയ ഹൃദയത്തോട് ഉയർത്താൻ പറ്റും. ഞാനൊരു പരീക്ഷയിൽ കൂടി അവനെ കടത്തിവിട്ടു. അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ വിശ്വസിക്കുന്നു. ഞാനാകുന്നു ദൈവമെന്ന് അവന് തീർച്ചയായിരിക്കുന്നുവെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു. കാരണം അത് ഇപ്രകാരം പറയുന്നു, അതായത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടതല്ലോ. ഞങ്ങളത് അങ്ങയുടെ പകലേക്ക് തരുമ്പോൾ ഈ നാഴികയിൽ തന്നെ അവിടെ നിന്ന് അനുവദിച്ചു തരണമേ. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങിയിരിക്കുമ്പോൾ എന്തിനെങ്കിലും വേണ്ടി ആവശ്യമുള്ളവരായിട്ടുള്ളവർ എഴുന്നേറ്റ് നിൽക്കുമോ? ഇപ്പോൾ അവൻ ദൈവമാകുന്നുവെന്ന് നിങ്ങൾക്ക് തീർച്ചയല്ലെങ്കിൽ, അവൻ ദൈവമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായിരിക്കുന്നുവെങ്കിൽ, അവന്റെ വാഗ്ദത്തങ്ങളായ രക്ഷയെയും രോഗശാന്തിയെയും എന്തൊക്കെയായിരുന്നാലും അവൻ പാലിക്കാൻ പോവുകയാണ്. അവൻ ദൈവമാകുന്നുവെന്ന് നിങ്ങൾക്ക് തീർച്ചയാണെങ്കിൽ നിങ്ങൾ സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിൽക്കുക. അവൻ ദൈവമാകുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. വിശുദ്ധന്മാരുടെ സഭയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയിക്കുക. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് അത് ചെയ്യുന്നത് അവൻ ദൈവമാകുന്നുവെന്ന് എനിക്ക് ഉറപ്പാകുന്നു. അവൻ തന്റെ വചനത്തെ പാലിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ആവശ്യങ്ങളെ അവന്റെ രക്തത്തിനടിയിൽ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പായിരിക്കുന്നു. നിങ്ങളത് ചെയ്യുന്നെങ്കിൽ എല്ലാ പാപങ്ങളെയും അവിടെ ഇട്ടിരിക്കണം. പാപം അവിശ്വാസമാകുന്നു. നിങ്ങളൊരു സഭാസമുദായത്തിൽ അംഗമായിരുന്നേക്കാം, എന്നാൽ ഞാൻ അർത്ഥമാക്കുന്നത് പാപത്തെയാണ്, നിങ്ങളുടെ അവിശ്വാസം. ഒരു ബലിയെ പോലെ അതിനെ അവിടെ ഇടുന്നു. നിങ്ങളതിനെ ബലി കഴിക്കാൻ പോകുന്നു. നിങ്ങൾ കുരിശിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ വിശ്വാസത്തെയും ബലി കഴിക്കാൻ പോവുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ ഫലമേൽപ്പിക്കുക. അവനാകുന്നുവെന്ന് നിങ്ങൾ അറിയുകയും അവൻ നിങ്ങൾക്ക് ഉത്തരമരളാൻ പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ആ പ്രകാരമാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക, അതുപോലെ തന്നെ നിൽക്കുക. കർത്താവേ, അവിടുന്ന് ദൈവമാകുന്നു.
oil and their
അവരുടെ എണ്ണയും അവരുടെ മാവും തമ്മിൽ കൂട്ടിച്ചേർത്തതാ ഇവിടെയായിരിക്കുന്നു. അവരത് കുരിശിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ദൈവത്തിന് തീ അവരുടെ ഹൃദയങ്ങളിൽ വീഴണമേ. അവർ വാസ്തവത്തിൽ യഥാർത്ഥമാക്കുന്നുവെങ്കിൽ ആ ബലി അവൻ ദഹിപ്പിക്കും. നീ ആ രംഗത്തേക്ക് കടന്നു വന്നിട്ട് മറിഞ്ഞു കിടക്കുന്ന വെള്ളത്തെയൊക്കെ ഉയർത്തണമേ. തീയുടെ രഥത്തിൽ അവൻ സ്വർഗത്തിൽ നിന്ന് വരണമേ. നീ ആകാശത്തെയും ഭൂമിയെയും ഇളക്കിയിട്ട് പ്രതിഫലം കൊടുക്കും. അവരുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ, അതായത് അവർ വിശ്വസിക്കുകയും അവരെ തന്നെ സമർപ്പിക്കുകയും അവർക്കുള്ള എല്ലാ അപേക്ഷകളും അങ്ങയുടെ ആൾത്താരയിൽ ഇട്ടിരിക്കുന്നു എന്നതും അത് സൂചിപ്പിക്കുന്നു. ഓ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൈവമേ, സ്വർഗത്തിന്റെ ഭൂമിയുടെയും ന്യായാധിപതിമായവന്, തീർച്ചയായും ആകാശത്തെയും ഭൂമിയെയും ന്യായം വിധിക്കുന്നവൻ ധാർമ്മികതയെ പാലിക്കും. തീർച്ചയായും അവൻ തന്റെ വചനത്തെ പാലിക്കും. മനുഷ്യരുടെ ഹൃദയങ്ങളെയും സ്ത്രീകളുടെ ഹൃദയങ്ങളെയും ഈ ജനങ്ങളുടെ ഹൃദയങ്ങളെയും അറിയുന്നവൻ നീയാകുന്നു. കർത്താവായ ദൈവമേ, എന്റെ സ്വന്തം കൈകളെ ഞാൻ ഉയർത്തുന്നു, കാരണം എന്റെ സേവനത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നതായി ഞാൻ അറിയുന്നു. അത് നീയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് അകലെ അഗ്നി സ്തംഭത്തിൽ നീ നിൽക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഹൃദയങ്ങളെ തിരയുന്നതും ഒരു വട്ടം പോലും തെറ്റിയിട്ടില്ലാത്തതും ഞാൻ കണ്ടിരിക്കുന്നു. നീ ആദ്യമായി ഈ കാര്യങ്ങളെ ചെയ്യാനായി തുടങ്ങിയപ്പോൾ ഈ തെരുവിനപ്പുറത്ത് വെച്ച് അത് നീ വാഗ്ദത്തം ചെയ്തിരുന്നു. ലോകത്തിന് ചുറ്റുപാടും ഞാൻ കറങ്ങിയപ്പോൾ നീ എന്നെ കാത്തു സംരക്ഷിച്ചു. നീ ദൈവമാകുന്നുവെന്ന് എനിക്ക് തീർച്ചയാണ്. എനിക്കതിനെ കുറച്ച് ഉറപ്പാകുന്നു. ഈ ജനങ്ങളോടുകൂടെ ഞാനും എന്നെ തന്നെ എന്റെ പക്കലുള്ളതെല്ലാം ഒരു ബലിയായി കർത്താവെ നിന്റെ സേവയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ വീണ്ടും ലോകം ചുറ്റുവാനായി നീങ്ങാൻ പോകുന്നു. ഓ ദൈവമേ, എന്നെ സഹായിക്കണമേ. ഞാൻ എപ്പോഴെങ്കിലും നിന്നെ അവിശ്വസിച്ചുവെങ്കിൽ എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ അവിശ്വാസത്തെ എന്നോട് ക്ഷമിക്കണമേ. നീ ഉണ്ടെന്ന് ഞാൻ അറിയുകയും നിന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഈ പ്രകാരം ഇന്ന് രാവിലെ സമയം എന്റെ ജനങ്ങളുടെ പാപങ്ങളെയും ഞാൻ ഏറ്റുപറയുന്നു. അവരുടെ ദുർബലതയും അവരുടെ സംശയങ്ങളെയും, അവരുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് അവർ നിൽക്കുമ്പോൾ, കർത്താവെ, അവരുടെ പാപങ്ങളെയും ഞങ്ങളുടെ എല്ലാവരുടെയും ദുർബലതകളെയും ഞാൻ ഏറ്റുപറയുന്നു. നിന്റെ അംഗീകാരത്തിന്റെ മുദ്രയുമായി നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അതായത് നീ ദൈവമാകുന്നുവെന്നും ഞങ്ങളെ സ്വീകരിക്കുന്നതിനായി നീ എവിടെ ഉണ്ടെന്നും അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങളെ എടുത്തിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ എല്ലാത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ. അത് ഞങ്ങളുടെ ആരോഗ്യമാണെങ്കിൽ അത് 100 മടങ്ങായി യഥാസ്ഥാനപ്പെടുത്തണമേ. അത് ഞങ്ങളുടെ പ്രാണനാണെങ്കിൽ അതൊരു പുതുമയേറിയതും തിളങ്ങുന്നതുമായ പ്രമാണമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാനിടയാക്കണമേ. അത് അവിശ്വാസമാണെങ്കിൽ കർത്താവെ, അത് വീണ്ടും ഞങ്ങളുടെ അടുക്കളെ തീട്ട മലകളെ നീക്കുന്ന വിശ്വാസത്തിലേക്ക് മാറ്റണമേ. കർത്താവെ, അനുവദിച്ചേരണമേ. പരിശുദ്ധാത്മാവ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ കെട്ടിടത്തിൽ കൂടി. ഈ ജനങ്ങളുടെ മേൽ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിട്ട് അവരെ ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുന്നതിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം ചെയ്യുന്നു.
My faith looks up to thee, thou lamp of Calvary, Savior divine. Now hear me while I pray, take all my sins away, nor let me ever stray from thee.
നിയതാർത്ഥമാക്കുന്നുവോ? നിങ്ങളത് സ്വീകരിക്കുന്നുവോ? നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് ഞാൻ അവരിൽ നിന്നും ഇപ്പോൾ സ്വീകരിക്കുന്നു എന്ന് പറയുക.
Turn to day, white sorrow fears away, nor let Let us bow our head.
നമ്മുടെ തലകളെ വണങ്ങാം.
After this stern, hard cut,
ഈ കർശനമായതും കഠിനമായതുമായ സന്ദേശം പരുഷമായതും പരുക്കമായതുമായ രീതിയിൽ കൊണ്ടുവന്നു. എന്നാൽ ഇത് സത്യമാകുന്നു. നിങ്ങൾ ചോദിച്ച് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് താഴ്മയോടെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ യാതൊന്നും ഒരിക്കലും നിങ്ങളെ ആ നേരെയുള്ള പാതയിൽ നിന്ന് പുറത്താക്കാൻ ഒരിക്കലും ഇടയാക്കരുത്. അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. ഞാൻ എത്രമാത്രം പ്രസംഗിച്ചാലും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തിരുന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിരുന്നാലും അതൊരു കാര്യമല്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വ്യക്തിപരമായ സമ്പത്തായിട്ട് അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇതൊരിക്കലും യാതൊരു ഫലവും തരികയില്ല. നിങ്ങൾ ആഗ്രഹിച്ചതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സമ്പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഒരിക്കലും ഇനിയും അതിനെ സംശയിക്കരുത്. നിങ്ങളൊരു പിന്മാറ്റക്കാരനാണെങ്കിൽ നിങ്ങൾ ഈ രാവിലെ സമയം തിരിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് വേണമെങ്കിൽ നിങ്ങളുടെ പാപപരിഹാരത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അത് ദൈവത്തിന്റെ വചനമാകുന്നു. അവൻ ഒരു സഭയ്ക്ക് വേണ്ടിയും ഒരു സഭാ സമുദായത്തിന് വേണ്ടിയും സംഘടനയ്ക്ക് വേണ്ടിയും ആർക്കെങ്കിലും വേണ്ടിയും രൂപാന്തരപ്പെടുത്തുകയില്ലത്. അത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം. നമുക്ക് ദൈവത്തിന്റെ ആവശ്യങ്ങളെ നിറവേറ്റേണ്ടിയിരിക്കുന്നു. സഭയുടെ ആവശ്യങ്ങളെയല്ല, ദൈവത്തിന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നാം ചെയ്യുന്നത്. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ദീനക്കാരനാണെങ്കിൽ ഞാൻ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വന്തമായി അത് വിശ്വസിക്കുകയും അതിനെ സ്വീകരിക്കുകയും അതിന്മേൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അതപ്രകാരമായിരിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് യാതൊന്നിനും അതെടുക്കാൻ കഴിയുകയില്ല. എത്രമാത്രം മൂകതയേറിയതായിട്ട് കണ്ടിരുന്നാലും അതൊരു കാര്യമല്ല. നിങ്ങൾ പറഞ്ഞേക്കാൻ നിങ്ങൾ ഇപ്പോഴും കണ്ടാൽ രോഗിയാണെന്ന് തോന്നുന്നു. അതൊരു കാര്യമല്ല. അത് മാലാഖമാരുടെ ചിറകുകൾ തമ്മിൽ കൂട്ടിച്ചേർന്നിരിക്കുന്നതാണ്. അത്രമാത്രം അത് ദൈവം അനുഗ്രഹിക്കുന്നതിന്റെ ഒരു രൂപത്തിലുള്ളതാണ്. അത് കണ്ടാൽ ഇരുണ്ടതുപോലെ നിങ്ങൾക്ക് തോന്നും. കുറച്ചുകൂടി അടുത്തേക്ക് നടന്നിട്ട് വീണ്ടും അതിലേക്ക് നോക്കുക. അത് ദൈവം അവിടെ നിന്നുകൊണ്ട് തന്റെ വചനത്തെ പാലിക്കുന്നതല്ലേ എന്ന് നോക്കുക. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇടയനായ സഹോദരൻ നേവിലേക്ക് ഞാൻ ഈ യോഗത്തെ കൊടുക്കുന്നു.